لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم متعنا بأسماعنا وأبصارنا وقواتنا ما أحييتنا واجعله الوارث منا واجعل ثارنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا بذنوبنا من لا يخافك ولا يرحمنا اللهم إنا نسألك كل ما سألك به عبدك ونبيك محمد صلى الله عليه وسلم ونستعيذك من كل ما استعاذك منه عبدك ونبيك محمد صلى الله عليه وسلم ونسألك الجنة وما قرب إليها من قول أو عمل ونعوذ بك من النار وما قرب إليها من قول أو عمل ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين مانيا മുസ്ലിം സഹോദരന്മാരെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ മദീനയിൽ താമസിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയ മഹാത്മാക്കളെ, അസ്സലാമു അലൈക്കും. ഉത്തരവാദിത്വ ബോധത്തോടുകൂടി റബ്ബുൽ ഇജ്ജത്തിന്റെ വിധി വിലക്കുകളെ പഠിച്ച്, ഗ്രഹിച്ച്, മനസ്സിലാക്കി കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തിയും കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുസൽമാന്മാരിൽ നാം എല്ലാവരെയും അള്ളാഹു കൊടുക്കുമാറാകട്ടെ. ഉത്തരവാദിത്വം മനസ്സിലാക്കാതെ മൃഗതുല്യ ജീവിതം നയിക്കുന്നതായ അശ്രദ്ധരിൽ നാം ആരെയും അള്ളാഹു പെടുത്താതിരിക്കട്ടെ. ഈ വിശുദ്ധ ഭൂമിയിൽ താമസിക്കുമ്പോൾ ആ ഭൂമിയുടെ പവിത്രതയെ കാത്തുസൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല മുസൽമാന്മാർക്ക്, പ്രത്യേകിച്ചും ശിഷ്യകൾക്ക് പൊതുവിലും പല അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും പറയാതെ അറിയുന്ന പരമാർത്ഥമാണ്. പക്ഷേ ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ ഉടമകൾ അവർ നാമാണ്, അഥവാ മുസ്ലിങ്ങൾ. ഇതേ നാം താമസിക്കുന്ന നാട്ടിൽ ഏകദേശം 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു വിഭാഗം അന്ധകാരമാകുന്ന കാർമേഘങ്ങളെ കൊണ്ട് മൂടപ്പെട്ട നീചരിൽ നീചരായി ജീവിച്ചിരുന്ന പിടിയന്മാരും കുടിയന്മാരും തോണിവാസികളും പരാക്രമികളും ഇതേ മദീനയിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു. അതുപോലെ മക്കയിലും ആ കാലഘട്ടത്തിൽ അവർക്ക് സ്വയം കുടുംബത്തെ രക്ഷിക്കുവാനോ സ്വയം കബീലയെ രക്ഷിക്കുവാനോ സ്വന്തം നാട്ടിൽ തന്നെ സുരക്ഷിതരായിട്ട് ജീവിക്കുവാനോ സാധിച്ചിരുന്നില്ല. നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ മദീനയിൽ വിദേശികളായ ജൂതന്മാരുടെ പരാക്രമം കാരണത്താൽ മദീനവാസികളായ സ്വദേശികളായ അറബികൾ എന്നും പേടിക്കുടലന്മാരായി ജീവിക്കാറായിരുന്നു പതിവ്. അവിടെ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അത്ഭുതകരമായ വിധം ആ തിടിയന്മാരാണെന്ന് ജനങ്ങൾ വിശേഷിപ്പിച്ചിരുന്നതായ ആ വിഭാഗത്തെ ലോകത്തിൽ പ്രതാപം നേടിയവരായി നേടുന്നവരായി അതിനുള്ള അധികാരം അവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ലോകത്തിൽ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ കീഴടക്കാൻ കഴിവുള്ളതായ ഒരു വിഭാഗമാക്കി അറബികളെയും അവരെ അനുകരിച്ച അനുസരിച്ച അവരിൽ അടങ്ങിയതായ മതത്തിനെ സ്വീകരിച്ച വിഭാഗത്തെയും അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനിക്കുകയും ആദരിക്കുകയും അന്തസ്സിന്റെ ഉടമകളാക്കി അന്തസ്സുള്ളവരാക്കി മാറ്റുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വതആല സിട്ടികൾക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവരെ ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ ഉടമകളാക്കുക എന്നത്. ആർക്കും അവരവരുടെ സ്വന്തം കഴിവുകൊണ്ടോ കൽപ്പ് കൊണ്ടോ സാമർഥ്യം കൊണ്ടോ സാമ്പത്തിക ശേഷി കൊണ്ടോ പ്രയത്നം കൊണ്ടോ വിജ്ഞാനം കൊണ്ടോ പരിശ്രമം കൊണ്ടോ കിട്ടാൻ സാധിക്കുന്ന കിട്ടുന്ന ഒന്നല്ല ഹിദായത്ത്. അങ്ങനെയാണെങ്കിൽ അന്നുള്ള കാലഘട്ടത്തിൽ ഇവിടെ താമസിച്ചവരിൽ ഏറ്റവും കഴിവുള്ളവരും കൽപ്പുള്ളവരും ഖുറൈശികളിൽ ചെങ്കേമന്മാരായി അറിയപ്പെട്ടിരുന്നതായ അബൂജഹൽ എന്ന് നാം വിശേഷിപ്പിക്കുന്നതായ അംറു ഇബ്നു ഹിഷാമിനെ പോലത്തെതായ ആൾക്കാരായിരുന്നു. അവർ നാട്ടു നേതാക്കളായിരുന്നു. അവർ എല്ലാ നിലക്കും പ്രഗത്ഭരായിരുന്നു. അതേസമയത്ത് അവർക്കതൊന്നും ഉപകരിച്ചില്ല. മറിച്ച് കഴിഞ്ഞ നാം വിടവാങ്ങിയതായ വിശുദ്ധ റമളാൻ നമ്മെ പഠിപ്പിച്ച പാഠമാകുന്ന ഒരു ലൈലത്തുൽ ഖദറിൽ ഇറങ്ങിയതായ ഗ്രന്ഥത്തിന്റെ പിന്നിൽ അണിനിരന്നവർക്ക് മാത്രമേ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ആ ലൈലത്തുൽ ഖദർ കണ്ടെത്താൻ അഥവാ ലൈലത്തുൽ ഖദറിൽ ഇറങ്ങിയതായ ഖുർആൻ കണ്ടെത്താൻ ഖിയാമത്ത് നാൾ വരെ ആരെല്ലാം പരിശ്രമിക്കുന്നത് അവർക്ക് മാത്രമേ റമളാൻ കൊണ്ട് പ്രയോജനമുള്ളൂ, നമസ്കാരം കൊണ്ട് പ്രയോജനമുള്ളൂ, അവരുടെ പ്രയത്നം കൊണ്ട് പ്രയോജനമുള്ളൂ. അവർക്ക് മാത്രമേ ആ ലൈലത്തുൽ ഖദർ രാത്രി ഇറങ്ങിയതായ ഖുർആനിന്റെ ഉടമകൾ പരലോകത്തിൽ സ്വർഗലോലിതരായിട്ട് ജീവിക്കുന്ന വേളയിൽ അവരോടുകൂടി ജീവിക്കാൻ സാധിക്കുകയുമുള്ളൂ. അതായിരുന്നു വിശുദ്ധ ഖുർആൻ അലീമിലൂടെ വിശുദ്ധ റമളാനിലൂടെ നാം പഠിച്ചതും ലോകത്തെ അല്ലാഹു പഠിപ്പിച്ചതും. ഖേദകരമെന്ന് പറയട്ടെ, അടുത്ത മുൻ പ്രാസംഗിൽ നിന്നിട്ട് അബൂബക്കർ മൗലവി സാഹിബിൽ നിന്നിട്ട് നിങ്ങൾ കേട്ടതുപോലെ അറിഞ്ഞിട്ടോ അറിയാതെയോ മുസ്ലിങ്ങൾ ഈ വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ മൂലാധാരത്തോടും അതുപോലെ തന്നെ ആ വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ ആ തഞ്ചസ്തംഭങ്ങളായ മെയിൻ തത്വങ്ങളോടും വെറുത്തവരായിട്ട് പ്രവർത്തനം കുറിക്കുന്നതനുസരിച്ചിട്ട് വെറുത്തവരായിട്ട് ജീവിക്കുമ്പോലെ ഇരിക്കുന്നു റമളാൻ അല്ലാത്തതായ മാസങ്ങളിൽ. നമുക്ക് അനുഭവത്തിൽ കാണാൻ സാധിക്കുന്നു. ഞാൻ മലയാളികളോട് സംസാരിക്കുന്നതുകൊണ്ട് മലയാളികളോട് പ്രത്യേകം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് മാത്രമാണ്. എല്ലാവർക്കും ബാധകമായ വീഴ്ച എല്ലാവരിലും അനുഭവിക്കാറുള്ള സംഭവിക്കാറുള്ള വീഴ്ചയാണ്. മസ്ജിദ് നബിയുടെ അകത്ത് നമുക്ക് സുബഹ് നമസ്കാരത്തിന് ചെന്നാൽ ഇപ്പോൾ പഴയതുപോലെ തന്നെ സീറ്റ് കത്തിച്ചാൽ മലയാളിയെ കാണാൻ സാധിക്കുകയില്ല. വളരെ ദുർലഭമാണ്. അതേസമയത്ത് റമളാൻ മാസത്തിൽ ധാരാളം ഉണ്ടായിരുന്നു. നിങ്ങളൊരു പക്ഷേ പറഞ്ഞേക്കാം വിദേശത്തിൽ നിന്നിട്ട് ഉംറയ്ക്ക് വേണ്ടി വന്നവരെയാണ് നിങ്ങൾ കണ്ടത്. അല്ല, മദീനയിൽ തന്നെ സ്ഥിരം താമസിച്ചതായ മസ്ജിദ് നബവിയിൽ പോയിട്ട് നമസ്കരിക്കാൻ ചാൻസ് ഉള്ളവരായ ധാരാളം നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ മറ്റുള്ളവരെ കുറിച്ച് നമുക്കവിടെ വെക്കാം. മലയാളികളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. മലയാളി സുഹൃത്തുക്കൾ തന്നെ ധാരാളം നാം മസ്ജിദ് നബവിയിലെ അഞ്ചപ്പ നമസ്കാരത്തിൽ പൊതുവിലും സുബഹ് നമസ്കാരത്തിൽ പ്രത്യേകിച്ചും കണ്ടവരുണ്ട്. അവരിൽ നിന്നിട്ട് മസ്ജിദ് നബവിയിൽ ചെല്ലാൻ ചാൻസ് ഉള്ളവർ തന്നെ ഇപ്പോൾ കാണാറില്ല. എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എന്തോ
റമദാനല്ലാത്ത മാസത്തിൽ ഉള്ള രക്ഷിതാവും റമദാനിലുള്ള രക്ഷിതാവും വ്യത്യാസമുണ്ട് എന്ന് തോന്നിയതുപോലെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. റമദാനിൽ ഏതൊരു രക്ഷിതാവിനെ ഭയപ്പെട്ടുകൊണ്ട് നാം നമസ്കരിച്ച് നാം ഖുർആൻ പാരായണം ചെയ്തു നാം പ്രയത്നം ധാരാളം അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ വേണ്ടി പ്രയത്നങ്ങൾ നമ്മളിൽ ഉണ്ടായി, അതേ രക്ഷിതാവ് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവന്റെ പേരാണ് അൽ ഹയ്യ് അൽ ഖയ്യൂം. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. അവന് ഉറക്കമോ തൂക്കറക്കമോ ഒന്നും തന്നെയില്ല, ജീവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ കാര്യങ്ങളെയെല്ലാം അവൻ തന്നെ ആ റമദാനിൽ ശ്രദ്ധിച്ചതുപോലെ തന്നെ, അവന്റെ റാഡാർ നമ്മെ വീക്ഷിച്ചതുപോലെ തന്നെ, അവന്റെ കമ്പ്യൂട്ടർ നമ്മെ വീക്ഷിച്ചതുപോലെ തന്നെ, അവന്റെ സിഡിമാര് നമ്മുടെ കൂടെ നടന്നതുപോലെ തന്നെ ഇപ്പോഴും അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് നാം സാധാരണ പറയാറുള്ളതാണ്. പ്രത്യേകിച്ച് റമദാനിൽ ഒരു പക്ഷേ നാം കൂടുതൽ ശ്രദ്ധിക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പള്ളിയിലേക്ക് പലരും ആ ഒഴുക്കൻ ശൈലി എത്തിപ്പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഒഴുക്കൻ ശൈലി ഇല്ല, ഒഴുക്കിലൂടെ എത്താൻ പറ്റുകയില്ല. എന്തുകൊണ്ട്? നമ്മെ പള്ളിയിലേക്ക് നാം എത്തരുത്, നോമ്പ് നാം പിടിക്കരുത്, നാം സൽക്കർമ്മം ചെയ്യരുത് എന്ന പ്രയത്നം നടത്തിയിരുന്നതായ പിശാചികൾ റമദാനിൽ ഉണ്ടായിരുന്നില്ല. അവർ അറസ്റ്റിലായിരുന്നു. ഇപ്പോൾ അവര് പുറത്താണ്, അറസ്റ്റിലല്ല. ഇപ്പോൾ അവരുടെ പ്രവർത്തനം മുമ്പത്തേക്കാളും ശക്തിയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ജിൻ പിശാചികൾ അല്ലാതെ വെറും മനുഷ്യ പിശാചികൾ മാത്രമുണ്ടായിരുന്ന റമദാനിൽ നാം അള്ളാഹുവിനെ കൂടുതൽ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ജിൻ പിശാചികളും മനുഷ്യ പിശാചികളും എല്ലാം ഉള്ളതായ കാലഘട്ടമാകുന്ന 11 മാസത്തിൽ ജീവിക്കുമ്പോൾ കൂടുതൽ പ്രയത്നമാണ് നമ്മളിൽ നിന്നിട്ടുണ്ടായിരിക്കേണ്ടത്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തണമെന്നതിലും പ്രത്യേകിച്ച് ജമാഅത്തായിട്ട് നമസ്കരിക്കണമെന്ന കാര്യത്തിലും തലവിൽ നിന്നിട്ടും വരാറുള്ള പ്രത്യേകിച്ച് നമ്മുടെ സ്ഥിരം ക്ലാസ് മെമ്പർമാരായ മഹാത്മാക്കളിൽ നിന്നിട്ടും പലപ്പോഴും വന്നു പോകാൻ സാധ്യതയുള്ളതായ പഴവ് അതെന്താണ്? നമസ്കാരത്തിൽ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോവുക എന്നതാണ്. ഹാജിമാരോടും ഉംറയ്ക്ക് വരുന്നവരോടും ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ സ്റ്റാൻഡേർഡിനോട് യോജിച്ചതേ അല്ല നിങ്ങളോട് നമസ്കാരം ഉപയോഗിച്ച് പോകരുത് എന്ന് പറയൽ എന്ന്. നമസ്കാരം ഉപയോഗിക്കുന്നവർ ഉംറയ്ക്ക് വരുമോ? ഹജ്ജിന് വരുമോ? ഹജ്ജിനും ഉംറയ്ക്കും ആരാണ്? മുസ്ലിങ്ങളുടെ നാടും ക്യാപിറ്റലുമാകുന്ന മക്ക മദീനയിൽ പ്രവേശിക്കാൻ അർഹതയുള്ളവർ അവരാരാണ്? മുസ്ലിങ്ങൾ. മുസ്ലിങ്ങളല്ലാത്തവർക്ക് ഇവിടെ പ്രവേശിക്കാൻ പാടുള്ളതല്ല. നമസ്കരിക്കാത്തവർ മുസ്ലിങ്ങളല്ല. അതുകൊണ്ട് നമസ്കരിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിനും ഉംറയ്ക്കും വരിക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശ്രദ്ധയിലോ അല്ലെങ്കിൽ അവരുടെ പട്ടികയിലോ ഉൾക്കൊള്ളിച്ചതേ അല്ല. അവരോട് അത്തരം കാര്യം ചർച്ച ചെയ്യേണ്ടതും ഇല്ല. നമസ്കരിക്കാത്തവർ കാഫിറാണ് എന്നത് അറിയാത്തൊരു മുസ്ലിം എവിടെയും ഉണ്ടാവുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു റസൂൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. പക്ഷെ നമസ്കാരത്തിൽ നിങ്ങളെപ്പോലത്തെ അല്ലെങ്കിൽ ആദിമാരെപ്പോലത്തെ നമ്മളെ ചെയ്യുന്നവരെപ്പോലത്തെ അവരോട് നമുക്ക് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് എന്താണ്? നമസ്കാരം ജമാഅത്തായിട്ടല്ലാതെ മക്ക കണ്ട മദീന കണ്ടവർ ഈ ജീവിച്ചു പോകരുത് എന്നാണ്. എന്തുകൊണ്ട്? മക്ക മദീന രണ്ട് പട്ടണം ലോകത്തിന് പഠിപ്പിച്ച ആദ്യത്തെ പാഠം തൗഹീദാണെങ്കിൽ, വിശ്വാസപരമായ കാര്യമാണെങ്കിൽ, അത് തറബാബി കൊണ്ടാണ് നാം എന്തും കെട്ടിപ്പടുത്താൻ ആരംഭിക്കേണ്ടത് എന്നത് ലോകത്തിന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, അത് ലോകം പഠിച്ചിട്ട് ദുഃഖാക്കിയ കാലഘട്ടത്തിൽ അവർക്ക് എല്ലാം നേടിയെടുക്കുവാൻ, ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കാൻ, അവരുടെ നാട്ടിലെല്ലാം വേണ്ടതുപോലെ അന്തസ്സുള്ള അഭിമാനമുള്ള ജീവിതം നയിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന പാഠം മക്ക മദീനെ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠമാണെങ്കിൽ, രണ്ടാമത്തെ മെയിൻ പാഠം എന്താണ്? മക്കയിൽ സ്ഥാപിക്കപ്പെട്ടതായ വിശുദ്ധ കഅബ ദേവാലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മുന്നിട്ടുകൊണ്ട് അതിന്റെ ഉടമയായ െ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ നമസ്കരിച്ചിട്ടേ ജീവിക്കാവൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മുഅ്മിനായിട്ട് മരിക്കാൻ സാധിക്കുന്നതല്ല, നിങ്ങൾക്ക് കഅബയുടെ ഉടമകളാണെന്ന് അവകാശപ്പെടാൻ സാധിക്കുന്നതല്ല. നിങ്ങൾ മരണപ്പെടുന്ന വേളയിൽ നബിഗുല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു സത്യസംഹിതയെ കുറിച്ച് ഇവിടെ പ്രഖ്യാപിച്ചപ്പോൾ വല്ല ഒരുത്തനും ആ സത്യസംഹിതയുടെ ആ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഭരണഘടനയുടെ ആ ജീവിത പദ്ധതിയുടെ മൂല മെയിൻ പോയിന്റ് അല്ലെങ്കിൽ നെടുംതൂണ് അത് നമസ്കാരമാണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ, ആ നമസ്കാരത്തെ നിലനിർത്തിയില്ലെങ്കിൽ, ആ നമസ്കാരത്തെ ജീവിതത്തിൽ പകർത്തിയില്ലെങ്കിൽ, അവനും ഇസ്ലാമുമായിട്ട് അവനും ഈമാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പമൻ തറക്കഹാ ഫഖദ് കഫർ, നമസ്കാരം ഉപയോഗിച്ചവൻ കാഫറായി മാറി എന്ന് റായെന്ന് ദജ്ജാലിന്റെ തലയിൽ എഴുതി വെക്കുന്ന വേടാണ് അവനെ കുറിച്ച് അള്ളാഹു റസൂൽ പറഞ്ഞത്. ദജ്ജാലിന്റെ തലപ്പത്ത് നീങ്ങെ അവന്റെ നെറ്റിയിലുള്ളതായ വേടെന്ന് സഹീഹ് മുസ്ലിമിൽ പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വായിക്കാൻ അറിയാതെ വന്നു പോവുകയില്ല. ദജ്ജാലിനെ കാണുന്നവർക്കെല്ലാം എഴുത്തും വായനയും പഠിക്കാതെ സ്കൂളിൽ കടക്കാത്തവർക്ക് വരെ വായിക്കാൻ അറിയുമെന്നാണ്. റസൂൽ പറയുകയാണ് ഖഫറ എന്നല്ല എന്നാണ്. ഈ വേടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കാത്തവനെ കുറിച്ച് ഉപയോഗിച്ചത്. എന്തുകൊണ്ട്? പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമസ്കരിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പറയപ്പെടുക? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങൾ കേൾക്കുന്നത് ലോകാത്ഭുത ഗ്രന്ഥമാകുന്ന ഇസ്ലാമിന്റെ മൂലാധാരമാകുന്ന ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിം ലോകത്തിൽ നിന്നും നമസ്കരിക്കാൻ വേണ്ടി അള്ളാഹുവാണിയാണ് അവിടെ നിന്നിട്ട് സുപ്രീം കോർട്ടിൽ വെച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വിചാരണ നൽകുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഓർഡർ വരുന്നതാണ്, അല്ലയോ മനുഷ്യലോകമേ, അല്ലയോ ജിൻ വർഗമേ, നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഈ സുപ്രീം കോർട്ടിൽ വെച്ചിട്ട് എനക്കൊരു സുജൂദ് ചെയ്യേണ്ടതുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഓർഡർ. നരകപ്പുള്ളികൾ നരകത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ സുപ്രീം കോർട്ടിൽ വെച്ചിട്ട് ആദം മുതൽ അന്ത്യം വരെ ജീവിച്ച് മരിച്ചതായ കോടാന കോടാന കോടി ജനങ്ങളോടുള്ളതായ കൽപ്പനയാണ്. ഈ കൽപ്പന വരുന്ന വേളയിൽ അള്ളാഹു പറയുന്നു, ബഹുഭൂരിഭാഗവും ആ സുജൂദ് അവിടെ നിർവഹിക്കാൻ സാധിക്കുന്നവരല്ല, ബഹുഭൂരിഭാഗത്തിന്റെ മുടിവള ഈ വളയുന്നതല്ല. എന്തുകൊണ്ട്? അസന്നവിസാരവും തരഹത്തവും ഇല്ല. അല്ല തന്നെ തുടരുകയാണ്, ആ സന്ദർഭത്തിൽ ഒരു വിഭാഗം കണ്ണുരുട്ടുന്നതായിരിക്കും, ഞെത്തിക്കൊണ്ടിരിക്കുന്നതായ ഹൃദയത്തിന്റെ ഉടമകളായും കൊണ്ട് പേടിച്ചു വറക്കുന്ന ഒരു വിഭാഗമുണ്ട്. കണ്ണുരുട്ടിയും കൊണ്ട് മേൽപോട്ട് നോക്കുന്നു, നാനാഭാഗത്തിലേക്ക് നോക്കുന്നു, അവരുടെ രോമം കുത്തിപ്പിടിക്കുന്നു, അവർ തൊടിക്കടവന്മാരായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്തുകൊണ്ട് എന്റെ മുതുകളയുന്നില്ല, ഞാൻ എങ്ങനെ ഇപ്പോൾ സുജൂദ് ചെയ്തു കിട്ടും, എന്താണ് സുജൂദ് എന്ന് പറഞ്ഞാൽ എന്ന രൂപത്തിൽ പരിഭ്രാന്തതയോടുകൂടി നിൽക്കുന്ന ഒരു വിഭാഗത്തെയാണ്, അല്ലെങ്കിൽ നിൽക്കുന്ന ബഹുഭൂരിപക്ഷത്തെ ാണ് അവിടെ ഗബാനിയാക്കാവുന്ന മലക്കുകൾ കാണുക. ഓടാൻ പറ്റുമെങ്കിൽ ഓടുക, സാധിക്കുകയില്ല ഓടാൻ, ഞങ്ങൾ ഇതാ നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഗബാനിയാക്കളെന്ന മലക്കുകളാകുന്ന കണ്ണിച്ചോറയില്ലാത്തവരെന്ന് കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞാൽ തീരകൃതയില്ലാത്ത വിഭാഗം വലയം ചെയ്തുകൊണ്ടിരിക്കുന്നതാ സുപ്രീം കോർട്ടാണ്. ആർക്കും ഓടാൻ പറ്റുന്നതല്ല. നിങ്ങളൊന്ന് ഓടൂ, എവിടെയാണ് നിങ്ങൾക്ക് ഓടാൻ സാധിക്കുക എന്ന് അള്ളാഹുവിന്റെ വെല്ലുവിളി വരുന്ന സന്ദർഭമാണത്. ആർക്കും ഓടാൻ പറ്റുകയില്ല എന്ന് മാത്രമല്ല, ആർക്കും സംസാരിക്കാൻ പോലും പറ്റാത്ത രംഗമാണത്. നിശ്ചലം, അവിടെ എല്ലാവരും നിശ്ചലർ. നിശ്ചലം പറഞ്ഞാൽ ശബ്ദം എന്തെങ്കിലും അനങ്ങി ചൊലിച്ചാൽ കേൾക്കുന്ന ശബ്ദമുണ്ടല്ലോ, അതുവരെ ഇല്ല. പിന്നെയോ ഒരു ശ്വാസം കഴിക്കുന്ന ശബ്ദം മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. ആ സന്ദർഭത്തിൽ അവിടെ പരിഭ്രാന്തരായിട്ട് എങ്ങനെയാണ് സുജൂദ് ചെയ്യുക? ഏത് ഭാഗത്തേക്കാണ്? ബേക്കോട്ടേക്കാണോ മുമ്പോട്ടേക്കാണോ? ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ഭൗമി. ആ സുജൂദ് എങ്ങോട്ട് ചെയ്യേണ്ടതെന്ന്? എന്തുകൊണ്ട്? അത്തന്നവിസാറും തരഹത്തവും ഇല്ല. അല്ല കാരണം പറയുകയാണ്, അവർക്ക് എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടതെന്ന്, എന്തുകൊണ്ട് അവിടെ നിന്ന് അറിയുന്നില്ല. അവർക്ക് സുരക്ഷിതരായിട്ട് സുജൂദ് ചെയ്യുവാൻ, മുതുവളക്കാൻ, നമസ്കരിക്കുവാൻ, എയർ കണ്ടീഷന്റെ താഴെ ജീവിക്കുവാൻ, അതുപോലെ തന്നെ ആ പള്ളിയിലേക്ക് അവരുടെ വാഹനത്തിലൂടെ, അവരുടെ കാറിലൂടെ, അവരുടെ വണ്ടികളിലൂടെ ഓടിച്ചെന്നിട്ട് എത്ര ദൂരമാണെങ്കിലും പള്ളിയിലേക്ക് ചെല്ലാനുള്ള മാരുതി കാറും അല്ലെങ്കിൽ ബെഞ്ച് കാറും അവരുടെ കൂടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവരതിന് ട്രെയിനിങ് നേടിയില്ല, അവരത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയില്ല, അവരതിനെ കുറിച്ച് പഠിച്ചില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയെ സൃഷ്ടിച്ച വേളയിൽ ലോകത്തോട് പറയുകയുണ്ടായി, അല്ലയോ മനുഷ്യന്മാരെ, നിങ്ങളെ എന്തിനാണ് ഞാൻ സൃഷ്ടിച്ചതെന്ന് അറിയാമോ? ഈ ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾ സുഖിച്ച് ജീവിച്ചോളി, നിങ്ങൾക്ക് അനുവദിച്ച രൂപത്തിൽ, പക്ഷെ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയല്ല, നാൽക്കാലി മൃഗങ്ങളെപ്പോലെ ജീവിക്കാൻ വേണ്ടിയല്ല, സുഖലോലുവരായിട്ട് മാത്രം ജീവിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിന്റെ നാദം, ഈ പ്രപഞ്ചത്തിന്റെ മധ്യത്തിലൊരു പ്രത്യേക ഗേഹത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്, അതിന്റെ പേരാണ് കാപം. ആ കാപെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ടതായ ഫാക്ടറി മെമ്പർമാരാണ്. അങ്ങനെയുള്ള ജീവിതം നിങ്ങൾ ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പല ലോകത്തിൽ സുപ്രീം കോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സുജൂദ് എന്ന് കൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് തല കുനിക്കാൻ സാധിക്കുന്നതല്ല, മുടിവളയുന്നതല്ല, അങ്ങനെയുള്ളതായ വേണി അവസ്ഥയിലേക്ക് എത്തിപ്പോകുന്നതാണെന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നബിജന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയതായ അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനിൽ നമുക്ക് വളരെ വ്യക്തമായ ഭാഷയിൽ, വളരെ ശക്തിയായ ശൈലിയിൽ നമുക്ക് സംശയം തീർത്ത് അച്ചു പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട്? അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ വാദം കേട്ടിട്ടില്ല, ഞങ്ങൾ പരിപാടിയും കേട്ടിട്ടില്ല, ഞങ്ങൾ ഖുർആനും കേട്ടിട്ടില്ല, ഞങ്ങൾ കേസറ്റും കേട്ടിട്ടില്ല, ഞങ്ങൾ ടെലിവിഷൻ കൂടിയുള്ള വാർത്തകളിലൂടെയും ഞങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ദീനുണ്ട്, കാബയുണ്ട്, മതമുണ്ട്, ഇസ്ലാമുണ്ട് എന്ന് അറിയുകയില്ല എന്നും എന്നും പറയാനുള്ള പഴുത് അള്ളാഹു വെച്ചുകൊടുത്തിട്ട് ഇല്ല ആർക്കും തന്നെ. ഏതെങ്കിലും അന്തമാൻ ദ്വീപ് പോലത്തെ വല്ല ദ്വീപിലും വല്ല ഒരു മനുഷ്യനും ഇങ്ങനെയുള്ള ഒരു ലോകമുണ്ട് എന്ന് അറിയാതെ മരിച്ചു പോവുകയാണെങ്കിൽ അള്ളാഹിനെ ശിക്ഷിക്കുകയും ഇല്ല. ഏത് ശാബയുണ്ടെന്നറിയാത്ത മുഹമ്മദ് എന്ന പേരിൽ ഒരു വ്യക്തി മക്കയിൽ പൂജാതനായിട്ടുണ്ട്. അദ്ദേഹം ദൂതനാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹം ലോകാത്ഭുത ഗ്രന്ഥമായ ഈ അപ്പോഴ യുഗത്തിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യുഗത്തിലോ അല്ലെങ്കിൽ അമേരിക്ക, റഷ്യ, ചൈന, ബ്രിട്ടൻ, ജപ്പാൻ, ജർമ്മൻ അല്ല പാശ്ചാത്യരാരുമാവട്ടെ, ഏത് ആധുനിക ലോകത്ത് ജീവിക്കുന്ന ഏത് വിഭാഗം പരിശ്രമിച്ചാലും പരിശ്രമിച്ചിട്ടും കൊണ്ടുവരാൻ സാധിക്കാത്തതായ ഒരു ഗ്രന്ഥം ലോകത്ത് അറിയിട്ടുണ്ട് പോലെ അതിന്റെ പേരാണ് പോലെ ഖുർആൻ എന്ന വാർത്ത അറിയാതെ വല്ലവരും ഉണ്ടെങ്കിൽ മരിച്ചു പോകുന്നുണ്ടെങ്കിൽ അവരോട് അവ ചോദിക്കൂല പല ലോകത്തിൽ. പിന്നെ അവിടെ നിന്ന് സ്പെഷ്യൽ പരിശോധന ഒരു സ്പെഷ്യലായിട്ട് അവൻ്റെ ഒരു കോഴ്സ് അവിടെ നൽകുമെന്നാണ്. എന്നിട്ട് അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ട്രെയിനിങ് നൽകുമെന്നാണ്, അല്ലെങ്കിൽ ചോദ്യോത്തരങ്ങൾ നൽകുമെന്നാണ് ഹദീസിൽ കാണുന്നത്. അതിലും പരാജയപ്പെട്ടാലേ അള്ളാഹു ശിക്ഷിക്കുകയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. എന്നല്ലാതെ സൂര്യപ്രകാശം പോലോത്ത അതിനേക്കാളും നല്ല പ്രകാശം, എന്തുകൊണ്ട് സൂര്യപ്രകാശം കരിച്ചു കളയുന്നതാണ് ഇസ്ലാമാകുന്ന ഈ മതമാകുന്ന പ്രകാശം കരിക്കുകയില്ലാതെ പ്രകാശമാക്കുന്നതും ജനങ്ങൾക്ക് പ്രകാശമായി വന്നതും ജനങ്ങൾക്ക് നന്മയായിട്ട് വന്നതും ആണ്. അപ്പോൾ ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്, ആർക്കും ഏത് നിലക്കും വളച്ചൊടിക്കാൻ പറ്റാത്ത രൂപത്തിലും ചേടി അന്വേഷിക്കേണ്ടി വരേണ്ടതില്ലാത്ത രൂപത്തിലും പ്രകടമായി കാണുന്നതായി ഈ മതത്തെക്കുറിച്ച് റസൂല് പറയാറുള്ളത് പോലെ നാം കേൾക്കാറുള്ളത് പോലെ പ്രത്യക്ഷപ്പെട്ട പ്രകടമായ ആ പ്രഭയുമായിട്ടാണ് മുസ്ലിം ലോകമേ മനുഷ്യരാശിയെ നിങ്ങളിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. ഇത്രയും നല്ല പ്രഭയിൽ നിന്നിട്ട് ഇത്രയും ായ പ്രകാശത്തിൽ നിന്നിട്ട് ഈ സന്മാർഗത്തിൽ നിന്നിട്ട് ഈ പരലോകമോക്ഷത്തിനുള്ള റൂട്ടിൽ നിന്നിട്ട് മാർഗത്തിൽ നിന്നിട്ട് ആരാണ് വ്യതിചലിച്ചു പോവുക? നശിച്ചവരിൽ നശിച്ചവൻ മാത്രം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്. അങ്ങനെയുള്ള നശിച്ചവരെ സംബന്ധിച്ചാണ് പരലോകത്തിലേക്ക് എത്തുമ്പോൾ അല്ലാഹ് പറയുന്നതാണ് സജ്ദത്തുൽ സുജൂദി എന്ന്. ചെയ്യാൻ പറ്റുകയില്ല എന്തുകൊണ്ട്? ട്രെയിനിങ് നേടാത്തത് കൊണ്ട്. അല്ലാഹ് പറയുന്നു അവർ സുരക്ഷരായിട്ട് സുജൂദ് ചെയ്യാനുള്ള എല്ലാ മാർഗങ്ങളും ഉണ്ടായിരുന്ന, ആരോഗ്യമുണ്ടായിരുന്ന, ടൈമുണ്ടായിരുന്ന, സന്ദർഭമുണ്ടായിരുന്ന വേളയിൽ അവർ സുജൂദിന് ട്രെയിനിങ് നേടാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് സുജൂദ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ജബാനിയാക്കളെന്ന് അവന്റെ പട്ടാളത്തോട് ഓർഡർ നൽകുന്നത്, പിടിക്കണോ അവനെ, ചങ്ങലയിൽ ബന്ധനത്തനാക്കണോ, എന്നിട്ട് ജഹന്നം എന്ന ഹാലിക്കത്ത് നരകത്തിലേക്ക് അവനെ കത്ത നായെ വിളിച്ചു കൊണ്ടുപോകുന്നത് പോലെ വിളിച്ചു കൊണ്ടുപോകൂ എന്ന ഓർഡറായിരിക്കും അവിടെ ഒന്ന് പുറപ്പെടുവിക്കപ്പെടുക. അവിടെ രക്ഷയില്ലാത്ത രംഗമാണ്. പാപ്പയില്ല, മകനില്ല, കുട്ടികളില്ല, ഭർത്താവില്ല, ഭാര്യയില്ല, ആരും തന്നെ സഹായിക്കാൻ വരുന്നതല്ല. യൗമയ ഫിറു മിൻ അഖീഹി വ ഉമ്മിഹി യൗമയ ഫിറുൽ മർഉ, മനുഷ്യൻ ഓടുന്നതാണ് മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി മിൻഹും യൗമഇദിൻ ശൗനു യുഗ്നീഹി. അവന്റെ സ്വന്തം വാപ്പയിൽ നിന്നിട്ട്, ദേശം നിന്നിട്ട്, അനുജൻ നിന്നിട്ട് നാം ആറ്റിപ്പോറ്റി തീറ്റി വളർത്തുന്നതായ നമ്മുടെ കുഞ്ഞോമനെ പൈതല് സ്വർഗപ്പിള്ളിയാണെങ്കിൽ അവൻ സ്വർഗത്തിലേക്ക് പോകുന്ന വേളയിൽ പുറത്ത് നമസ്കാരം കുറവ് കാരണത്താൽ വാപ്പയോ ഉമ്മയോ നരകത്തിലേക്ക് പോകുന്നതായ ദയനീയ അവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ മകനെ വിളിച്ചിട്ട് മകനെ നിന്റെ കൂടെ ആയിരക്കണക്കിന് റക്അത്ത് നമസ്കാരമില്ലേ, പുറത്ത് നമസ്കാരം എനിക്ക് തന്നേക്കൂ, അള്ളാഹോട് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറയുന്നു, ഇല്ല, മകൻ വാപ്പയിൽ നിന്നിട്ടും വാപ്പ മകനിൽ നിന്നിട്ടും, ഭാര്യ ഭർത്താവിൽ നിന്നിട്ടും, ഭർത്താവ് ഭാര്യയിൽ നിന്നിട്ടും, പരസ്പരം പരസ്പരം അങ്ങുമിങ്ങും ഓടുന്നതായ രംഗമാണത്. എല്ലാവർക്കും അവിടെയുണ്ട്. അവൻ അവരെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതായ പ്രശ്നം അവന്റെ മുമ്പിലുണ്ട്. ആരും മറ്റാളെക്കുറിച്ച് ചിന്തിക്കുന്നതേ അല്ല. അങ്ങനെയുള്ളതായ ലോകത്തിലേക്ക് എത്തുമെന്ന് ഉറപ്പുള്ള വിഭാഗമാണ് നാം അഥവാ മുസ്ലിങ്ങൾ. അതിൽ വിശ്വസിക്കുന്നവരാണ്, ആ മൂലാധാരത്തിൽ വിശ്വസിച്ചവരാണ് നാം അഥവാ മുസ്ലിങ്ങൾ. എന്നിരിക്കുമ്പോൾ ആ മൂലാധാരത്തിൽ വിശ്വസിച്ച വിശ്വാസം പ്രവർത്തിയിൽ പിച്ചാക്കിയവരാവണമെങ്കിൽ ഒന്നാമതായിട്ട് തൗഹീദ് ക്ലിയറാക്കുക, വിശ്വാസം ക്ലിയറാക്കുക. അള്ളാഹു അഥവാ ഈ വിശുദ്ധ കഅബ, ഈ വിശുദ്ധ മസ്ജിദ് നബി ഉൾക്കൊള്ളുന്ന നാട്ടിൽ ഇറക്കിയതായ ആ വിശ്വാസത്തെ നമ്മുടെ ജീവിതത്തിൽ പിച്ചാക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ തുറച്ചു കാണുന്നതായ മെയിൻ പോയിന്റായി മാറുകയും ചെയ്യുക. അതിനുവേണ്ടി ജീവിക്കുക, അതിനുവേണ്ടി മരിക്കുക. ആ വിശ്വാസത്തിന് വേണ്ടി, അതിന് കോട്ടം തട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി, എന്തു വേണ്ടി വന്ന വന്നാലും പാടുപെടുക. ശരീരത്തെ അഹൂരി ചെയ്യേണ്ടി വന്നാൽ, ശരീരത്തെ വെളിയർപ്പിക്കേണ്ടി വന്നാൽ അതിനും തയ്യാറാവുക ആ വിശ്വാസത്തിന് വേണ്ടി. അതാണ് തൗഹീദ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക്, അള്ളാഹു സുബ്ഹാനഹു തആലയാകുന്ന സിംഹാസനത്തിന്റെ ഉടമയായ റബ്ബുൽ ഇസ്സത്തിന് മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ, എന്റെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയുള്ളൂ, ഞാൻ അവരോട് മാത്രമേ കേണപ്പേക്ഷിക്കുകയുള്ളൂ, അവന് മാത്രമേ നേർച്ചാക്കുകയുള്ളൂ, അവന് മാത്രമേ ഞാൻ അറക്കുകയുള്ളൂ, ജീവിക്കുകയുള്ളൂ, മരിക്കുകയുള്ളൂ. ഹൃദയത്തിന്റെ അകത്തിന്റെ അകത്തു നിന്നിട്ട് അവനെ മാത്രമേ ഭയപ്പെടുകയുള്ളൂ, ഹൃദയത്തിന്റെ അകത്തിന്റെ അകത്തു നിന്നിട്ട് അവനെ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ എന്ന വിശ്വാസം ആദ്യമായി കെട്ടിപ്പടുത്തുക. അതിനുശേഷം പിന്നെ ഈ കഅബയെ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് സ്ഥാപിക്കപ്പെട്ടത്? അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞതും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബ സ്ഥാപിക്കാൻ വേണ്ടി വന്നതായ വേളയിൽ മഹാനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ആകുന്ന പുണ്യോമനത്തെ ഇതിലിനെ കഅബത്തിന്റെ പരിസരത്തിൽ അതിന്റെ മുമ്പിൽ വിട്ടുപേച്ചുകൊണ്ട് അള്ളാഹിന്റെ ഓർഡർ അനുസരിച്ചിട്ട് ഹാജർ അലൈഹി ഇസ്ലാമാകുന്ന ഇബ്രാഹിം നബിയുടെ ഭാര്യയെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ആകുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കുട്ടിയെയും കുഞ്ഞോമന പൈതൽ മുല കുടിക്കുന്നതായ കുട്ടി ഉപയോഗിച്ചുകൊണ്ട് പോയതായ വേളയിൽ എന്താ അള്ളാഹ് പറഞ്ഞത്? ഈ കുട്ടിയെ ഞാൻ ഉപയോഗിച്ചു പോകുന്നത് കൊണ്ട് നമുക്ക് പലർക്കും പരിചയമുള്ള പാഠമുള്ള കാര്യമാണെങ്കിലും നമസ്കാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി ഇത് വളരെ അനിവാര്യമാണ്. എന്തിനാണ് അവിടെ കാപം? എന്തിനാണ് ലോകത്തുള്ളതായ പൊന്നാളിയിലുള്ള പള്ളി, കളിക്കറ്റിലുള്ള പള്ളി, തിരുവനന്തപുരത്തുള്ള പള്ളി, മംഗലാപുരത്തുള്ള പള്ളി, കാസർഗോട്ടുള്ള പള്ളി എല്ലാം കാപത്തിലേക്ക് പോകാം? എന്താണ് ഇതിന്റെ പിന്നിലുള്ളത്? എന്താണ് ആ പള്ളി കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മകൻ അവിടെ തനിച്ചു പോയിട്ട് കൊണ്ടുപോകുന്നതായ വേളയിൽ അള്ളാഹുവിനോട് വല്ലതും പറയാനുണ്ടെങ്കിൽ എന്താ മൂത്തർക്ക് ആദ്യമായി പറയാനുണ്ടായത്? എന്റെ കുഞ്ഞോമന പൈതന് വെള്ളമില്ല, അല്ലെങ്കിൽ ഭക്ഷണമില്ല, ആ പ്രശ്നം നീ പരിഹരിക്കണം എന്നതല്ല ആദ്യം പറഞ്ഞത്. പിന്നെയോ റബ്ബനാ രക്ഷിതാവേ, എന്തിനാണ് ഈ വിശുദ്ധ കാബയുടെ പരിസരത്തിൽ ഞാൻ എന്റെ കുഞ്ഞോമന പൈതന് ഉപയോഗിച്ചു പോകുന്നതെന്ന് അറിയാമോ? നിന്റെ കൽപ്പന അനുസരിച്ചിട്ടുള്ളതായി പോകെന്തിനാണ്? എന്റെ മക്കളും മക്കളും സന്തതികളും ക്യാമത്ത് നാൾ വരെ ഈ കഅബയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്കിരിക്കുന്നവരാവണമെന്ന തീരുമാനം, എന്ന നിന്റെ തീരുമാനം പിറ്റാക്കാൻ വേണ്ടിയാണ് രക്ഷിതാവേ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് അതെന്തായിരുന്നു? കഅബയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആ കഅബയുടെ നാഥനാകുന്ന റബ്ബുൽ ഇസ്സത്തെ നമസ്കരിക്കുന്നവരോടും ഉണ്ടാവണം എന്നതാണ്. നമ്മുടെ മെയിൻ പോയിന്റും അത് തന്നെയായിരിക്കണം ജീവിതത്തിൽ. ഇത് ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കിക്കോളി, ഫോറയിലേക്ക് വന്നോളി, ട്രെയിനിൽ പറഞ്ഞു പറഞ്ഞോളി, എത്ര തോട്ടം വേണമെങ്കിലും വാങ്ങിക്കോളി, റബ്ബറാവട്ടെ ഏത് തോട്ടമാവട്ടെ ഹലാലായതെല്ലാം വാങ്ങിക്കോളി, ഇസ്ലാം അതൊന്നും വിരോധിക്കുന്നില്ല. അതേസമയത്ത് നമ്മുടെ പ്രശ്നം, മെയിൻ പ്രശ്നം, മെയിൻ ജീവിത ലക്ഷ്യം അതല്ലേ അല്ല, അതിനുവേണ്ടി അല്ലേ അല്ല പ്രപഞ്ചത്തെയോ അതിലുള്ള സർവ്വചരാചരങ്ങളെയോ റബ്ബുൽ ഇസ്സത്ത് ശിക്ഷിച്ചിട്ടുള്ളത്? എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂൽ അവസരത്തിൽ കഅബയെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ പറയുകയുണ്ടായി, അല്ലയോ കഅബയേ, ഈ ഭൂമിയിൽ മുഅ്മിൻ ജീവിക്കുന്ന നിന്നേക്കാളും ശ്രേഷ്ഠതയുള്ളത് ഒന്നും തന്നെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നേനെ. പക്ഷേ കഅബമല്ല അള്ളാഹുവിനൊരിക്കൽ ശ്രേഷ്ഠതയുള്ളത്, മദീനയല്ല മക്കയല്ല, ഭൂമിയുള്ള ഒന്നും തന്നെയല്ല. പിന്നെ ആ കഅബയെ ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന മുഅ്മിനാണ് ഏറ്റവും പ്രാധാന്യം അള്ളാഹുവിന്റെ അടുക്കൽ. എന്തുകൊണ്ട്? ഈ മുഅ്മിൻ ജീവിക്കുന്നു, കഅബ നശിക്കപ്പെടുന്നു, മസ്ജിദുന്നബി നശിക്കപ്പെടുന്നു, ഇവിടെയുള്ളതെല്ലാം നശിക്കപ്പെടുകയും ചെയ്യുന്നു. കഅബയല്ല സ്വർഗത്തിൽ കിടക്കുന്നത്, മസ്ജിദുന്നബിയല്ല സ്വർഗത്തിൽ കിടക്കുന്നത്, കഅബയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്കിരിച്ച മുസ്ലിമിന് വേണ്ടിയാണ് സ്വർഗം. അതുകൊണ്ട് മുഅ്മിനും മുസ്ലിമിനുമാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. ആ ശ്രേഷ്ഠതയുള്ളതായ മനുഷ്യനായിട്ട് നാം മാറാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. അതാണ് അടിമത്തം അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ തലവിളിച്ചുകൊണ്ട് അഞ്ചത് നമസ്കാരത്തിൽ ലോകത്തിൽ എവിടെയാണ് നാം ഉള്ളതെങ്കിലും അവിടെ നിന്നെല്ലാം മറക്കാതെ, യാത്രയിലാണെങ്കിൽ യാത്ര, രോഗത്തിലാണെങ്കിൽ രോഗം, രോഗിയാണെങ്കിൽ പോലും ഇസ്ലാമിനെ നേമം കേൾക്കണം സുഹൃത്തുക്കളെ. എന്നാലേ നമസ്കാരത്തിന് പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു മനുഷ്യൻ രോഗിയാണ്, ഓപ്പറേഷൻ തിയേറ്ററിലാണ് അല്ലെങ്കിൽ ഓപ്പറേഷൻ റൂമിലാണ് എങ്കിൽ ഡോക്ടർമാർ മുമ്പിൽ നിൽക്കുകയാണ്, അദ്ദേഹത്തിന് റൂഹുണ്ട്, ആത്മാവുണ്ട്, അദ്ദേഹത്തിന് ഇഞ്ചക്ഷൻ കേട്ടിട്ടില്ല, ബോധം കേട്ടിട്ടില്ല, ആ സമയത്ത് ടൈം നമസ്കാരത്തിനുള്ളതായെന്ന് കണ്ടാൽ ഒന്നുമില്ലെങ്കിലും നജത്താണ് അദ്ദേഹത്തിന്റെ കൂടെ, ചേറിയാണ് കൂടെയെങ്കിലും, അഴുക്കാണ് കൂടെയെങ്കിലും, കിടിലേക്ക് മുന്നിട്ടിട്ടില്ലെങ്കിലും ഒന്നും തന്നെ വിരോധമില്ല. അദ്ദേഹത്തിന് ഇഞ്ചക്ഷൻ കേറ്റുന്നതിന് മുമ്പ് അഥവാ അദ്ദേഹം അബോധാവസ്ഥയിൽ ഖിബ്ലയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഏതാനും ഒരു നിമിഷമെങ്കിലും നമസ്കാരത്തിന് ടൈം ശേഷിക്കുന്നുണ്ടെന്ന് കണ്ടാൽ അദ്ദേഹത്തിന്റെ ഹൃദയം കൊണ്ടും അവയവം കൊണ്ടും കണ്ണുകൊണ്ടും അതേ കട്ടിലിന്റെ മീത ഇരുന്നുകൊണ്ട് നമസ്കരിച്ചാലേ അവന് രക്ഷയുള്ളൂ എന്നതാണ് ഇസ്ലാമിന്റെ കൽപ്പന. അഥവാ നമസ്കരിക്കാതെയാണ് മരിച്ചു പോകുന്നതെങ്കിൽ ആ നമസ്കാരത്തെക്കുറിച്ച് പരലോകത്തിന് മറുപടി പറയേണ്ടി വരും. റബ്ബേ, ഞാൻ രോഗിയായിരുന്നു, ഞാൻ ഓപ്പറേഷന് പോയ ടൈമായിരുന്നു, ഞാൻ വെതു പിടിക്കാത്ത ആളായിരുന്നു, ഞാൻ ഞാൻ അഴുക്കിലായിരുന്നു, എനിക്ക് അവിടെ കടിലേണ്ട കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നില്ല. ഇതൊന്നും അള്ളാഹു സ്വീകരിക്കുന്നതല്ല. എന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വതാല വല്ലവർക്കെങ്കിലും ഒഴിവുകയും നൽകിയിട്ടുണ്ടെങ്കിൽ അത് നൽകേണ്ടത് ആയിരുന്നേനെ. ഇസ്ലാമിന് വേണ്ടി ശരീരത്തെ ആഹുതി ചെയ്യാൻ വേണ്ടി കഴുത്ത് മുറിച്ചു കൊടുക്കാൻ വേണ്ടി പോർക്കളത്തിൽ ഇറങ്ങിയവർക്കായിരുന്നു. പോർക്കളത്തിൽ ഇറങ്ങിയതായ മഹാത്മാക്കളോട് അഥവാ ശഹീദാവാൻ പോകുന്ന മഹാത്മാക്കളോട് ശത്രുക്കളുടെ നിന്നിത്തളങ്ങുന്ന വാളിന്റെ മുമ്പിൽ ധീരധീരം പോരാടി വീരമൃത്യു വഹിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതായ മഹാത്മാക്കളോട് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതെന്താണ്? നിങ്ങൾക്ക് ശത്രുക്കളുടെ മുമ്പിൽ പോരാടുന്ന വേളയിൽ ബാങ്ക് വിളിക്കുന്ന ടൈമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമസ്കരിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ നടന്നുകൊണ്ട് ഓടിയും കൊണ്ട് നമസ്കരിക്കുക. എങ്ങനെയാണ് നടന്ന് ഓടി നമസ്കരിക്കുക? ഞാനിപ്പോൾ റുക്കുവിലാണെന്ന് തോന്നിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ചലിപ്പിക്കുക, എന്നിട്ട് റുക്കുവിൽ ചെല്ലേണ്ടത് ചെല്ലുക. ഞാനിപ്പോൾ നൃത്തത്തിലാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നൃത്തത്തിൽ ചെല്ലേണ്ടത് ചെല്ലുക. ഞാനിപ്പോൾ സുജൂദിലാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് സുജൂദിൽ ചെല്ലേണ്ടത് ചെല്ലുക. അങ്ങനെ നാല് റക്അത്ത് നമസ്കാരമോ രണ്ട് റക്അത്ത് നമസ്കാരമോ നിസ്കരിക്കേണ്ടത്ര അവൻ അവന്റെ ഹൃദയത്തിൽ എങ്കിലും സ്മരിക്കേണ്ടതുണ്ട്, നമസ്കരിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല ഒഴിവ് നൽകുന്നേ ഇല്ല. കാരണം പ്രപഞ്ചത്തെ ശിക്ഷിക്കാനുള്ള മെയിൻ പോയിന്റ് അതായിരുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു വിധി വിധിച്ചു കഴിഞ്ഞാൽ ശിക്ഷകളെ നടപ്പിൽ വരുത്തിയില്ലെങ്കിൽ അതിന് പ്രത്യേകത അള്ളാഹു നൽകിയതിന്റെ ശേഷം പോലും അള്ളാഹു ശിക്ഷകൾ കൂട്ടാക്കിയില്ലെങ്കിൽ നാം കൂലി കൊടുത്തിട്ട് വായ്പ കൊടുത്തിട്ട് അല്ലെങ്കിൽ ശമ്പളം കൊടുത്തിട്ട് നിർത്തുന്നതായ ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ കൽപ്പന പാലിക്കില്ലെങ്കിൽ, നാം കൽപ്പിച്ചതനുസരിച്ചിട്ട് ഡ്യൂട്ടി ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നാം പ്രാവശ്യം ശമ്പളം കട്ടാക്കും, രണ്ടാം പ്രാവശ്യം കൂട്ടും, മൂന്നാം പ്രാവശ്യം വാണിംഗ് നൽകും, നാലാം പ്രാവശ്യം എന്താണ് ചെയ്യുക? അദ്ദേഹത്തിന് ഡ്യൂട്ടി എന്നിട്ട് പുറം തള്ളും എന്നതാണ് ഹുറൂജിനിഹായി. തെറ്റിപ്പിടിച്ചിട്ട് പോയിക്കടോ എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വതാല നൽകുന്ന ഹുറൂജിനിഹായി എന്താണെന്ന് അറിയാമോ? എല്ലാവർക്കും പരിചയമുണ്ട്. അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ അടിമത്തം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാത്തതായ അടിമകൾക്ക് ഹുറൂജിനിഹായി ഹുറൂജ് ഇവിടുന്ന് ദുനിയാവിൽ നിന്ന് ടെക്സ്റ്റ് ചടിച്ച് കൊടുക്കുന്നെടുക്കാണ്. സ്വർഗത്തിലേക്ക് അല്ല, പിന്നെയോ നരകത്തിലേക്ക്. അവന് പോകൽ നരകത്തിലേക്കായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണ്? ഈ വിശുദ്ധ ഭൂമിയെ ശുചിത്വത്തിൽ ജീവിക്കുവാനോ അല്ലെങ്കിൽ വിശുദ്ധ ഭൂമിയിൽ തന്നെ ജീവിക്കുവാനോ ചാൻസ് കിട്ടിയവർ ഏറ്റവും മെയിൻ പോയിന്റായിട്ട് അവരുടെ ലക്ഷ്യമുണ്ടായിരിക്കേണ്ടത് ഞാനിപ്പോൾ പുണ്യഭൂമിയിലാണല്ലോ, ഈ അന്തരീക്ഷം കാണാൻ കോടിക്കണക്കിൽ മുസ്ലിങ്ങൾ പരിശ്രമിച്ചിട്ട് സാധിച്ചില്ല. ഞാൻ കേൾക്കുന്ന ശബ്ദം ഏത് മസ്ജിദിൽ നിന്നിട്ടാണ്? റസൂലിന്റെ പള്ളിയിൽ നിന്നിട്ടാണ്. ഹയ്യാനത്വല മദീനത്ത് വെച്ചിട്ടും മക്കയിൽ വെച്ചിട്ടും കേട്ടതായ ശബ്ദത്തെക്കുറിച്ച് മറുപടി നൽകാത്തതായ ഒരു മുസ്ലിം പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു റസൂലിന്റെ ബാങ്കിയായ ബിലാൽ മുഅദ്ദിൻ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതായ ആ തക്ബീറുദ്ധനി അലതല്ലിയതായ അന്തരീക്ഷത്തിൽ ജീവിച്ചിട്ട് ബിലാലിന്റെ തക്ബീറുദ്ധനി തല്ലിയതായ അലതല്ലിയതായ അന്തരീക്ഷത്തിൽ വെച്ചിട്ട് അല്ലാഹു അക്ബർ കേട്ടിട്ട് നീ മറുപടി നൽകിയില്ലടാ അല്ലേ? ആ കാത്തരക്കേട്ടൊന്നും മറുപടി നൽകാത്തതുപോലെയല്ല, തിരുവനന്തപുരത്തിൽ നിന്നിട്ട് മറുപടി നൽകാത്തതുപോലെയല്ല, മസ്ജിദ് നബിയുടെ പരിസരത്തിൽ നിന്ന് മറുപടി നൽകാതിരിക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. കാര്യം വളരെ ഗൗരവമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വീക്ഷകൾ നികത്താൻ ഭാവിയിലെങ്കിലും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ പുണ്യഭൂമിയുടെ പവിത്രതയെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് ഓടിച്ചെല്ലാനുള്ളതായ ഭാഗ്യം, ഒരുങ്ങാനുള്ള ഭാഗ്യം, തയ്യാറെടുക്കാനുള്ള ഭാഗ്യം. സുഹൃത്തുക്കളെന്ന് ആലോചിച്ച് നോക്കുക, ഞാനിപ്പോ 40 പരം വയസ്സുള്ള വ്യക്തിയാണ്. നിങ്ങളിലും പലരും 40 കഴിഞ്ഞവരുണ്ടായിരിക്കും. 40 വയസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി ഈ മീഡിയം ആയസുണ്ടല്ലോ, ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആയസ്, അതിലേക്ക് ചേർത്ത് നോക്കുകയാണെങ്കിൽ എത്രയാണ് ശേഷിക്കുന്നത്? ഒരു 20 കൊല്ലം, ഒരു 15 കൊല്ലം. എത്രയും കൂടിയാൽ അത് ജീവിക്കുകയാണെങ്കിലാണ്, അപകടത്തിലോ ആക്സിഡന്റിലോ പെട്ടെന്ന് എന്നോക്കി വരുന്നില്ലെങ്കിലാണ്, അഥവാ വരുന്നില്ലെങ്കിൽ പിന്നെ പോകേണ്ടി വരും, അത് വേറെ പ്രശ്നം. അഥവാ ജീവിക്കുന്നുണ്ടെങ്കിൽ 40 കാരെ അല്ലെങ്കിൽ 30 കാരെ എത്രയാണ് ഇവിടെ ജീവിക്കാനുള്ളത്? കണ്ണ് അടച്ച് പൊക്കുമ്പോൾ ടൈം കഴിയും, അങ്ങനെയാണ് കാലം കഴിയുന്നത്. ഇവിടുന്ന് പലവരും പറയാറുണ്ട്, ഞാനിവിടെ വന്നിട്ട് 5 വർഷമായി. എന്നിട്ട് അവർ തന്നെ പറയാറുണ്ട്, ഒരു അഞ്ച് ആഴ്ച അഞ്ച് മാസമായ പോലെ തോന്നുന്നില്ല എന്ന്. അത് നമുക്ക് തന്നെ ഇപ്പോൾ ടൈം രാമത്താണ്ട് അലാമത്ത് റസൂൽ പറഞ്ഞതാണ്, ജമാന് അടുക്കുമെന്നാണ്. ജമാന് അടുക്കും ഒരു വർഷം എന്ന് പണ്ട് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ദൃഷ്ടിയിൽ കിട്ടുന്ന ഒരു മാസത്തിന്റെ അത്ര നീളം മാത്രമേ കാണുകയുള്ളൂ. ഒരു വർഷം ഒരു മാസം പണ്ടത്തെ ഒരു മാസം ഇന്നത്തെ ഒരു വർഷമായി മാറുമെന്നർത്ഥം. അത് രാമത്തിനാൾ അടിക്കുന്ന വേളയിൽ അതിന്റെ അടയാളമായിട്ട് ലഭിക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പിന്നെ ഈ നമസ്കരിക്കാത്തവരും നോമ്പ് പിടിക്കാത്തവരും അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാത്തവരും ഇങ്ങനെയുള്ള മഹാസദസ്സിൽ പങ്കെടുത്തിട്ട് ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് എന്ന് അധികരിപ്പിക്കണം, വിജ്ഞാനം അധികരിപ്പിക്കണം, അള്ളാഹിനെക്കുറിച്ച് പഠിക്കണം, മതത്തെക്കുറിച്ച് പഠിക്കണം, ഇത് എന്റെ ഉത്തരവാദിത്തമാണ് എന്ന ബോധത്തോടു കൂടി ജീവിക്കാത്ത വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 100 കൊല്ലം ജീവിച്ചാലും ഒരു 10 കൊല്ലം ജീവിച്ച ഫലവുമില്ല. ജീവിച്ചാലും ലോകമറിയില്ല, ജീവിച്ചാലും ലോകമറിയുകയില്ല. എന്തുകൊണ്ട്? മൃഗതുല്യ ജീവിതം നയിക്കുന്ന വിഭാഗത്തെക്കുറിച്ച് ചെട്ടികളും ചെട്ടാവും വില വെക്കാതിരിക്കുന്ന വിഭാഗമാണ് എന്നത് നമുക്കറിയാം. അതുകൊണ്ട് നാം ഹിസ്റ്ററി ഇവിടെ പറയാറില്ല. ഇപ്പൊ എത്ര വർഷങ്ങളായി നാം ഇവിടെ ഹിസ്റ്ററി പറയുന്നു? ആരുടെ ഹിസ്റ്ററി പറയാറുള്ളത്? അബൂജഹലിന്റെ ഹിസ്റ്ററിയോ ഉസ്മാന്റെ ഹിസ്റ്ററിയോ ഷേഖിന്റെ ഹിസ്റ്ററിയോ റബിയത്തിന്റെ ഹിസ്റ്ററിയോ? ആരുടെ കഥ നമ്മൾ പറയാറില്ല? അവരൊക്കെ നാമാവശ്യ അവർ പോകലോടുകൂടെ അവരുടെ പേരും ലോകം മറന്നിരിക്കുകയാണ്. പക്ഷേ പറയുന്നത് ആരെക്കുറിച്ച് ആണ്? ലോകത്തിൽ ജീവിച്ചപ്പോൾ വെറും 40 വർഷം മാത്രം ജീവിച്ചതായ, അല്ലെങ്കിൽ 40 വർഷം മാത്രം ജീവിച്ചതായ ഇമാം മുഹിയുദ്ദീൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേര് നാം ധാരാളം ഇവിടെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 54 വർഷങ്ങൾ മാത്രം ജീവിച്ചതായ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹിസ്റ്ററി നാം ഇവിടെ ഡസൻ ഡസൻ ആഴ്ചകളാണ് സംസാരിച്ചത്. എന്താണ് അദ്ദേഹം ഈ 50 വർഷം മാത്രം ജീവിച്ചതിലൂടെ അദ്ദേഹത്തിന്റെ പേരെന്തുകൊണ്ട് ലോകം മറന്നില്ല? അദ്ദേഹത്തിന്റെ പേര് മറക്കാതിരുന്നത് അദ്ദേഹം ഞാനിതുവരെ പറഞ്ഞതായ ലക്ഷ്യം ശരിക്കും പരിഗണിച്ച് മനസ്സിലാക്കിയിട്ട് ആ ടൈമിന്റെ വില അറിഞ്ഞുകൊണ്ട് ജീവിച്ചാളായിരുന്നു. അതുകൊണ്ട് എന്ന് കവി പാടിയതുപോലെ പണ്ടിന് വിദ്യകൾ അറിയില്ലാത്തവർ, ഉത്തരവാദിത്തം മനസ്സിലാക്കാത്തവര് മരിക്കുന്നതിനേക്കാളും മുമ്പ് മരിച്ചവരാണ്. മരിക്കുന്നതിനേക്കാളും മുമ്പ് മരിച്ചവരാണ്. അവരുടെ ഹൃദയം മരണപ്പെട്ടു. അവരിവിടെ മരിച്ചവരോട് തുല്യരാണ്. അതേസമയത്ത് വല്ലാലി മൂലവയും മാതൃകാഹയാണിനീങ്ങൾ പണ്ഡിതന്മാര് ഇസ്ലാമിന് വേണ്ടി ജീവിച്ചവർ, അവർ മരിച്ചാലും ജീവിച്ചവർ തന്നെയാണ്. ജീവിച്ചവരുടെ ഫലം അവരുടെ എല്ലിവിടെ ജീവിക്കുന്നു, അവരുടെ വിജ്ഞാനം ഇവിടെ ജീവിക്കുന്നു. അങ്ങനെയുള്ളവരായിട്ട് മാറാൻ വേണ്ടി, പ്രശ്നമനുഷ്യന്മാരായിട്ട് മാറാൻ വേണ്ടിയിട്ട് നാം പരിശ്രമിക്കേണ്ടതാണ്. അതല്ലാഹു നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഏതാനും ചില വർഷങ്ങൾ മാത്രം ശേഷിക്കുന്നതായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന് വളരെ കൂടുതൽ പരിഗണിച്ചുകൊണ്ട് ഇരട്ടിയായിട്ട് മുമ്പത്തിനേക്കാളും കൂടുതൽ അള്ളാഹുവിനെ സമീപിക്കുന്നതിന് വേണ്ടി പശ്ചാത്തപിച്ചിട്ട് പരിശ്രമിച്ചുകൊണ്ട് മുമ്പോട്ട് ഓടി ഓടിയിട്ട് ഖുർആൻ എവിടെയും അള്ളാഹു സുബ്ഹാനഹു വതാല അവനിലേക്ക് മാടി വിളിക്കുമ്പോൾ പറയാറുള്ളത് എന്താണെന്നറിയാമോ? നിങ്ങൾ വരൂ, പതുക്കെ വന്നാൽ മതി കേട്ടാ. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുള്ളൂ. പതുക്കെ വന്ന സ്ലോ എന്നുള്ള വേർഡ് അള്ളാഹ് അറിയില്ല. ചിട്ടികളെ വിളിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ചിട്ടികളെ വിളിക്കുമ്പോൾ പറയാറുള്ളത് وجنة أرضها السماوات والأرض وعدت للمتقين എന്നാണ് ഓടി വരൂ എന്നാണ് വിളിക്കുന്നത്. എന്റെ അടിമകളെ, ഇത് മുമിനികൾ മാത്രമല്ല, എന്റെ അടിമകളെ നിങ്ങൾ എന്നിലേക്ക് ഓടി വരുക. എവിടേക്ക്? എന്റെ മാസത്തിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് മാഫ് ചെയ്തിരുന്നതായ മഗ്ഫിറത്ത് അല്ലാഹു മഗ്ഫിറത്ത് നൽകും. എത്ര മാസം ചെയ്താലും, എത്ര ദോഷം ചെയ്താലും, എത്രയെങ്കിലും പ്രഭാതത്തിൽ പെട്ടതൊരു ക്ലാസ് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആയത്തിന് അർത്ഥം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ലേഖനം വായിക്കുമ്പോൾ പെട്ടെന്ന് പരിവർത്തനമുണ്ടായി. ഇനി ഇതുവരെ ജീവിച്ചതുപോലെയുള്ളതായ പോത്തുരാഗം കേട്ട്, കഴുതരാഗം കേട്ട് ജീവിക്കുന്നത് ശരിയല്ല. ഇനി ഫിലിസ്റ്റുകൾ കണ്ടിട്ട് അശ്ലീലങ്ങൾ കണ്ടുകൊണ്ട് മൃഗതുല്യം ജീവിക്കുന്നതായ ജീവിതം, ഒരു മൃഗതുല്യ ജീവിതം നയിക്കുന്നത് ഒരു കാലത്തും ബുദ്ധിജീവിയായ എനിക്ക് യോജിച്ചതേ അല്ല എന്നൊരുത്തൻ തീരുമാനിച്ചുകൊണ്ട് ഇനി ആ തോന്നിവാസങ്ങളെ, അനിസ്ലാമിക ചിന്താഗതികളെ, അനിസ്ലാമിക ആചാരങ്ങളെ, അനിസ്ലാമിക തത്വങ്ങളെ, അനിസ്ലാമിക ചലനങ്ങളെ എല്ലാം ഒഴിവാക്കി വെടിഞ്ഞുകൊണ്ട് ഞാനിതാ പശ്ചാത്തപ്പിക്കുവാൻ തീരുമാനിച്ചു എന്ന് ഒരുത്തന്റെ തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ അള്ളാഹു പറയുന്നു, അതാ ആ തൗബയുടെ ആ പശ്ചാത്തപത്തിന്റെ വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ തുറന്നു വെച്ചു വന്നിരിക്കുകയാണ്. വിഷമിക്കേണ്ടതില്ല. എത്ര പാപം ചെയ്താലും ശരി, ഒരു നിബന്ധനയുണ്ട്. അതെന്താണ്? വീണ്ടും മടങ്ങരുത് പാപത്തിലേക്ക്. വീണ്ടും മുമ്പത്തെ പോലെ തന്നെ വാലി കോലിച്ചിട്ട് കോലി ഊരിയ എന്താ സംഭവിക്കുക വാലിന് എന്നതുപോലെ ആയി പോകരുത്. റമളാ മാസം വിട്ടുകടന്നപ്പോൾ അങ്ങനെ സംഭവിച്ചത്. റമളാ മാസത്തിൽ കോലിനകത്തന്നെ എല്ലാവരുടെയും വാല്, റമളാ മാസം കഴിഞ്ഞപ്പോൾ എല്ലാ വാലിനും വളവ്. അങ്ങനെ ആയി പോകരുത് എന്നതാണ്. അള്ളാഹു നാം എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. ബഹുമാനികളെ, രസിക്കാനോ ചിരിക്കാനോ പറയുന്നതല്ല, ഇത് കാര്യമാണ്. ഈ മതം മുഴുവനും കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ തന്നെ പറഞ്ഞത്, സത്യമാണ് നിങ്ങളുടെ മുമ്പിൽ, കാര്യമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്, അസത്യത്തിനെ ഇതാ ഉന്മൂലനം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് കാര്യത്തിലേക്ക് വരാൻ തീരുമാനിച്ചാൽ അല്ലാഹു പറയുന്നു, ഓടി വരണം, താമസിക്കരുത്, പിന്നെയാവാമെന്ന് വെക്കരുത്. പിന്നെയാവാമെന്ന് വെച്ചാൽ നഷ്ടത്തോട് നഷ്ടം, കഷ്ടത്തോട് കഷ്ടത്തിൽ പെട്ടുപോകുന്നതാണ്. ഖേദിച്ചാൽ പോയത് മടങ്ങി വരാൻ, മടക്കി നിർത്താൻ സാധിക്കാത്തതായ അപകടത്തിലേക്കാണ് ചെല്ലുക. അല്ലാഹു നാം എല്ലാവരിൽ നിന്നും നമ്മുടെ പാശ്ചാത്താപത്തെ സ്വീകരിക്കുമാറാകട്ടെ. അഞ്ചത്ത് നമസ്കാരത്തിന് പള്ളിയിൽ വെച്ചിട്ട് നമസ്കരിക്കുക എന്നത് മസ്ജിദിൽ അത് പഠിപ്പിക്കുന്ന പാഠമാണെന്ന് നാം പലപ്പോഴും ഇവിടെയുള്ളതായ, ഇവിടെ വരുന്നതായ ഉംറയ്ക്ക് വേണ്ടി വരുന്ന മഹാത്മാക്കളോടും ഹജ്ജിന് വേണ്ടി വരുന്ന മഹാത്മാക്കളോടും പറയുമ്പോൾ, നിങ്ങളെപ്പോലെ അച്ഛനും മദീനയിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. മദീനത്തിൽ റമളാൻ കഴിഞ്ഞതിന് ശേഷം ചിലവരുടെ വാതിലുകൾ വീട് തുറന്നിട്ടില്ല 9 മണിവരേക്കും എന്നറിയാൻ സാധിച്ചു. 9-8 മണിയായിട്ട് മസ്ജിദിലേക്ക് എത്തിയില്ല, മസ്ജിദിൽ നബിയിലേക്ക് എത്തിയില്ല എന്ന് മാത്രമല്ല, അവന്റെ പരിസരത്തുള്ള പള്ളിയിലേക്ക് എത്തിയില്ല. അള്ളാഹ്ക്ക് എത്ര കോപ്പമുണ്ടാകും! നാം നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം ജോലിക്കാരനോട് നമുക്ക് എത്ര കോപ്പമുണ്ടാകുന്നു എന്നിരിക്കുമ്പോൾ അള്ളാഹ് ഇത്രയെല്ലാം വാണിയെ നൽകിയിട്ട്, ഇത്രയെല്ലാം ഖുർആനിലൂടെയും ലക്ഷത്തോളം നബിമാരും മുഖേന നമുക്ക് വിവരം നൽകിയിട്ട് നാം അത് കൂട്ടാക്കിയില്ലെങ്കിൽ, ബഹുമാനികളെ, അപ്പോൾ മെയിൻ നമ്മുടെ പത്തമായി ചുമതലയായിട്ട് മനസ്സിലാക്കണം, പള്ളി നമുക്ക് വേണ്ടിയാണ്, പള്ളിയുടെ ഉടമകൾ നാമാണ്, നമ്മളോടാണ് അത് പണിയാനും അതിനെ പൊക്കാനും അതിനെ ആദരിക്കാനും അതിനെ ബഹുമാനിക്കാനും കൽപ്പിച്ചത്. ഇവിടെ പള്ളി കഷണമെന്നുള്ള കൽപ്പനയില്ല, ഖുർആനിൽ ഉണ്ട് ല്ലേ, ഉണ്ട്. പിന്നെ ആ പള്ളികൾ എന്തിനു വേണ്ടിയാണ് അതിന്റെ ഉടമകൾ നമസ്കരിച്ചില്ലെങ്കിൽ, അതിന്റെ ഉടമകൾ അതിൽ നമസ്കരിച്ചില്ലെങ്കിൽ, എല്ലാവരും റൂമിൽ നമസ്കരിച്ചാൽ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ പിന്നെ പള്ളിയുടെ ആവശ്യം ആർക്കാണ്, എന്തിനാണ്? ഇതൊക്കെ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. പള്ളിയിൽ പോയിട്ട് നമസ്കരിക്കാത്തവരുടെ വീടുകരിക്കാൻ വേണ്ടി അല്ലാഹു റസൂൽ മദീനത്തുനിന്നാണ് പോയത്, മസ്ജിദിനോടകത്തുനിന്നാണ് പോയത് എന്നത് നൂറുകണക്കിന് പ്രാവശ്യം ഇവിടെ നാം പറഞ്ഞതായ വാർത്തയാണ്. സഹീൽ ബുഖാരിയിലും സഹീൽ മുസ്ലിമിലും ഉള്ളതായ സംഭവമാണ്. നമുക്ക് അത് വീണ്ടും വീണ്ടും മടക്കി പറയാതിരിക്കാൻ നിർവാഹമില്ല. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തോടുകൂടി അഞ്ച നമസ്കാരത്തെ അതാതിന്റെ സമയത്ത് തന്നെ കൃത്യമായിട്ട് പള്ളിയിൽ വെച്ചിട്ട് തന്നെ ജമാഅത്തോടു കൂടി നമസ്കരിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ആ നിലക്കുള്ള ശിക്ഷണം കുടുംബത്തിനും പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കും നൽകാനുള്ള ഭാഗ്യവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. നാം കഴിഞ്ഞതായ ക്ലാസുകളിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം ഇവിടെ ഈ രാത്രി നടക്കുന്ന ക്ലാസുകളിൽ പറയാൻ അല്ലെങ്കിൽ നാം സംസാരിക്കാൻ ആരംഭിച്ചിട്ട് 1.5 വർഷത്തോളമായി എന്ന് നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. സംഗതിവശാൽ പലപ്പോഴും പല വിഷയത്തിലേക്ക് നീങ്ങേണ്ടി വന്നു വരുന്നു. അതുകൊണ്ട് സ്ഥിരം മെമ്പർമാർ ആരും തന്നെ മുക്കിയരുത്. എല്ലാവർക്കും ഫലമുള്ളതാണ് പറയാറുള്ളതും കേൾക്കാറുള്ളതും. നമുക്കെല്ലാവർക്കും പ്രബോധകന്മാരാവേണ്ടതുണ്ട്. വെറും സംസാരിച്ചാൽ പോരാ, വാക്ക് കസർത്തുകൊണ്ട് യാതൊരു ഫലവുമില്ല. അതേസമയത്ത് പ്രവർത്തിച്ചത് മാത്രമേ നമുക്ക് ശേഷിക്കുകയുള്ളൂ, പരലോകത്ത് നമ്മുടെ കൂടെ കബറിൽ വരികയും ഉള്ളൂ. അത് അതേ ഗൗരവത്തിൽ മനസ്സിലാക്കി ജീവിക്കാൻ നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞതായ 1.5 വർഷത്തോളം കേട്ടതായ ക്ലാസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കല്യാണത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. നബി ഹിസ്റ്ററി ആരംഭിച്ചിട്ട് നബിയുടെ കല്യാണത്തെക്കുറിച്ച് നാം സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കാരുടെ ഇടയിൽ അമീൻ എന്ന പേരിന്റെ ഉടനെയായി മാറിയതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ഏറ്റവും കുലീനയായി അറിയപ്പെട്ടിരുന്നതായ, അന്നത്തെ നേതാക്കളെല്ലാം ആഗ്രഹിച്ചിരുന്നതായ ഒരു മഹദിയായിരുന്നു ഖദീജ ബിൻത് ഖുവൈലിദ് അൽ അസദിയ്യ അൽ ഖുറൈശിയ്യ. ഖുറൈശി വംശത്തിൽപ്പെട്ടതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ വംശത്തിൽപ്പെട്ടതായ ഖദീജ റളിയല്ലാഹു തആല അൻഹ അന്നത്തെ കാലഘട്ടത്തിൽ ഉള്ളതായ കുലീനയായ സ്ത്രീയായിരുന്നു. ഭംഗിയുള്ളവരെന്ന് മാത്രമല്ല, വളരെ കോടാന കോടാന തൊടിക്കണക്കിൽ സമ്പത്തിന്റെ ഉടനെയായിരുന്നു. ഒരേ ട്രിപ്പിൽ 900 ഒട്ടകങ്ങളാണ് അവരുടെ ചരക്കുകൾ വിറ്റതായ ഡോളറുകൾ അല്ലെങ്കിൽ ഔറാക്കുകൾ അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല വെള്ളികൾ അല്ലെങ്കിൽ സ്വർണങ്ങൾ കയറിക്കൊണ്ടുവരാൻ മാത്രം 900 ഒട്ടകങ്ങൾ കയറാൻ മാത്രമുള്ള കച്ചവട സംഘമാണ് മക്കയിലേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നത്. ചാബിൽ നിന്നിട്ട് എത്ര വലിയ പണക്കാരിയായിരിക്കുമെന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല. അങ്ങനെയുള്ളതായ ആ മഹദി തീരുമാനിച്ചതനുസരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതായ കച്ചവടത്തിൽ ഷാമിലേക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം നബിക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ഡമസ്കസിലേക്ക് അതിന്റെ പരിസരമാകുന്ന ബുസ്ര എന്ന് പറയുന്നതായ പട്ടണത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവട ഉച്ചാർത്ഥം പോയിരുന്നു എന്ന വാർത്ത നാം ഇവിടെ വിശദമായിട്ട് പറഞ്ഞിരുന്നു. അങ്ങനെ ഖദീജ തെരഞ്ഞെടുത്തതനുസരിച്ചിട്ട് ഖദീജ റളിയല്ലാഹു തആല അൻഹ ഇസ്ലാമിന് മുമ്പാണ്, ലൈലത്തുൽ ഖദറിന് മുമ്പാണ്, റമളാനിന് മുമ്പാണ്, ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതായ സംഭവം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് 25 വയസ്സായിരുന്നു. മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് 27 എന്നും 35 എന്നും 40 എന്നും രണ്ടോ മൂന്നോ അഭിപ്രായമുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, 40 എന്ന് ലോകപ്രസിദ്ധിയാക്കിയ അഭിപ്രായം ബഹുദൂരപക്ഷ അഭിപ്രായം അല്ല. അതേസമയത്ത് അങ്ങനെയും ഒരു അഭിപ്രായം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതേ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരിൽ തലവരായിട്ട് അന്ന് അറിയപ്പെട്ടിരുന്നതായ അബ്ബാസ് എന്നവർ, അതുപോലെ തന്നെ അബൂ താലിബ് എന്നിവരോട് ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് അവർ വന്നു, അങ്ങനെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ നാം ഇവിടെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നാം കല്യാണം കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നോ രണ്ടോ ക്ലാസ്സിൽ ഇവിടെ പറഞ്ഞു തീർത്തിരിക്കുകയാണ്. ഇനി തുറന്നിട്ട് പറയാൻ ചോദിക്കുന്നത്, ഖദീജ റളിയല്ലാഹു തആല അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ നബിയുടെ ഭാര്യമാരിൽ നിന്നിട്ട് ആരെക്കാളും നബി അങ്ങേ അറ്റം സ്നേഹിച്ചിരുന്നത് ഖദീജയായിരുന്നു. എത്രത്തോളം ആയിഷ റളിയല്ലാഹു തആല അൻഹയെ മാത്രമാണ് നബിയുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കന്യകയായിട്ട് കല്യാണം കഴിച്ചതായ സ്ത്രീ, മറ്റുള്ളവരെല്ലാം മുമ്പ് കല്യാണം കഴിഞ്ഞിട്ട് ഒന്നിക്കലോ ഭർത്താവ് മരിച്ചുപോയവരോ അല്ലെങ്കിൽ തലാഖ് ചൊല്ലപ്പെട്ടവരോ ആയിരുന്നു. അതേസമയത്ത് കന്യകയായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേ അറ്റം സ്നേഹിച്ചിരുന്നതായ ഒരു ഭാര്യ ആരായിരുന്നു? ആയിഷ റളിയല്ലാഹു തആല അൻഹയായിരുന്നു. ആ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ ധാരാളമായിട്ട് ഖദീജയുടെ സ്തുതി കീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടേണ്ടാവാറുണ്ടായിരുന്നു. ആ സംഭവം ബുഖാരിയിലുണ്ട്, ആ സംഭവം സഹീഹ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേ അറ്റം ആയിഷയുടെ മുമ്പിൽ മുമ്പ് ധരിച്ചു പോയതായ ഖദീജയെ കുറിച്ച് സംസാരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് അവരെക്കാളും ഉത്തമരെ ഇപ്പോൾ തന്നിട്ടുണ്ടല്ലോ, അവർ കുറച്ച് വയസ്സും പ്രായമുള്ളവരൊക്കെ ആയിരുന്നല്ലേ, അവർ മരിച്ചുപോയി. അവർ കുറച്ച് വയസ്സും പ്രായമുള്ളവരൊക്കെ ആയിരുന്നല്ലേ, അവർ മരിച്ചുപോയില്ലേ, എന്തിനാണ് അവരെ കുറിച്ച് ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് മനുഷ്യ സഹജമായിട്ട് സ്ത്രീകൾക്ക് വരാറുള്ളതായ ആ പ്രത്യേക ഗീറത്ത് എന്ന അറബിയിൽ പറയുന്ന ആ ഗീറ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്കുണ്ടായതുകൊണ്ട് ആയിഷ പറയുകയുണ്ടായി, നിങ്ങൾക്ക് ഖദീജയേക്കാളും നല്ലവരെ നിങ്ങൾക്ക് അല്ലാഹു തന്നിട്ടുണ്ടല്ലോ എന്ന് റസൂലുള്ളാഹി മറുപടി നൽകിയത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സഹീഹായ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് നബി അങ്ങേ അറ്റം സ്നേഹിച്ചിരുന്നതായ ആയിഷയോട് പറയുകയുണ്ടായി, വല്ലാഹി മാ അബദലനീ ഖൈറം മിൻഹാ, അല്ലാഹുവിനെ തന്നെയാണ് ആ സത്യം, ഖദീജയേക്കാളും ഉത്തമരെ അല്ലാഹു എനിക്ക് തന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരു കൂടിയാലും ഖദീജയിലേക്ക് എത്തൂല എന്നർത്ഥം. നിങ്ങളെല്ലാവരും കൂടിയാൽ ഖദീജയുടെ സ്റ്റാൻഡേർഡിലേക്ക് എത്തുകയില്ല. എന്തുകൊണ്ട്? ഖദീജ ആരായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയാണ്. ജനങ്ങളെല്ലാം എന്റെ കൽപ്പന അനുസരിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് എതിരായും കൊണ്ട് ഞാനൊരു വശത്ത്, അവരെല്ലാവരും മറുവശത്ത്, ഞാൻ തൗഹീദിന്റെ കൂടെ, ഞാൻ ഈമാനിന്റെ കൂടെ, ഞാൻ വിശ്വാസത്തിന്റെ കൂടെ. അല്ലാഹു പറഞ്ഞതുപോലെ ആമന റസൂൽ മുഹമ്മദ് നബീദാ, ഇസ്ലാമിന്റെ ഫസ്റ്റ് മെമ്പർഷിപ്പ് നേടിയിരിക്കുകയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ അഥവാ റമളാൻ മാസത്തിൽ അഥവാ വാരഹിറയിൽ. ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ എന്ന സൂക്തം അറിഞ്ഞതായ രാത്രിയിൽ ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്നു, ജനങ്ങളെല്ലാം എന്നെ അനുസരിച്ചില്ല, എന്റെ കൽപ്പന ധിക്കരിച്ചു. ആ സന്ദർഭത്തിൽ എന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് വിശ്വസിച്ചതായ മഹദി, അത് ഖദീജയായിരുന്നു. ആ മനസ്സിലി ഹീന കഫറന്നാസ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ ജനങ്ങളെല്ലാം എന്നെ കളവാക്കിയപ്പോൾ എന്നെ കൊണ്ട് വിശ്വസിച്ചവരവരായിരുന്നു. അതുപോലെ തന്നെ ജനങ്ങളെല്ലാം എന്നെ സഹായിക്കാത്ത വേളയിൽ അവരുടെ സമ്പത്ത് കൊണ്ട് എന്നെ വേണ്ടത്ര സഹായ സഹകരണങ്ങൾ എനിക്ക് ചെയ്തിരുന്നത് അതും ഖദീജ തന്നെയായിരുന്നു. അതുപോലെ തന്നെ എന്റെ മറ്റു ഭാര്യമാരിൽ നിന്നിട്ടെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതാല എനിക്ക് മക്കളെ നൽകിയിരുന്നില്ല, എനിക്ക് സന്താനങ്ങളെ നൽകിയിരുന്നത് അത് എന്റെ ഭാര്യമാരിൽ നിന്നിട്ട് ഖദീജയിൽ നിന്നിട്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊരു പക്ഷെ ചോദിച്ചേക്കാം, ഇബ്രാഹിം എന്ന കുട്ടി ഖദീജയിൽ നിന്നിട്ടല്ലോ എന്ന്. പക്ഷെ അവരാരിൽ നിന്നിട്ടല്ല, സ്വതന്ത്രരിൽ നിന്നിട്ടല്ല. സ്വതന്ത്രന്മാരായ ഭാര്യമാര് അത് ഖദീജയിൽ നിന്നിട്ട് മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആരുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നുള്ളൂ. മറ്റത് മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്നതായ ഈജിപ്തിലുള്ളതായ രാജാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനമായിട്ട് അയച്ചതായ ആ അടിമസ്ത്രീയിൽ നിന്നിട്ടാണ് ഇബ്രാഹിം എന്ന കുട്ടി അലൈഹി സ്വലാം അല്ലെങ്കിൽ റളിയല്ലാഹു തആല അൻഹു എന്ന ആ മകൻ അല്ലാഹു നൽകിയിരുന്നത്. ആ മകന് 2 വയസ്സ് പൂർത്തിയാവുന്നതിന് മുമ്പ് മദീനയിൽ വെച്ചിട്ട് മരിക്കുകയും ചെയ്തു. സ്വർഗത്തിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല മൊലയൂട്ടാൻ വേണ്ടി സ്പെഷ്യൽ സ്ത്രീയെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഇബ്രാഹിം എന്ന കുട്ടിയെ കുറിച്ച് പറഞ്ഞതായിട്ട് സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. എന്നാൽ അപ്പോൾ ഖദീജയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുകഴ്ചയും കൊണ്ട് വാഴ്ചയും കൊണ്ട് പറഞ്ഞതായ വാക്കാണ് നിങ്ങൾ ഈ കേട്ടത്. അപ്പോൾ നബിയുടെ ഭാര്യമാരിൽ നിന്നിട്ട് ആദ്യത്തെവരെന്ന് മാത്രമല്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും സ്നേഹിച്ചിരുന്ന ഭാര്യയും കൂടിയായിരുന്നു ഖദീജ എന്നതും. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നാം നടത്താറുള്ള ക്ലാസ്സിൽ പലപ്പോഴും പറയാറുള്ളതാണ്, 4 സ്ത്രീകൾ ഭൂമിയിൽ വെച്ചിട്ട് തന്നെ സ്വർഗത്തിന് ടിക്കറ്റ് അല്ലാഹു സുബ്ഹാനഹു വതാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന റിസർവേഷൻ ചെയ്തുകൊണ്ട് ായ 4 സ്ത്രീകൾ. ആ 4 സ്ത്രീകൾ എന്നിട്ട് ഒന്നാരാണ്? മറിയം ബിൻത്ത് ഇമ്രാൻ, ഇമ്രാനിന്റെ മകൾ മറിയം അലൈഹിസ്സലാം, ഈസയുടെ ഉമ്മ അലൈഹിസ്സലാം. പിന്നൊന്നാരാണ്? ആസിയ ബിൻത്ത് മുദാഹിൻ, ഫിറാവുന്റെ ഭാര്യ ആസിയ. മറ്റൊന്നാരാണ്? ഹബീബ ബിൻത്ത് ഖുവൈലിദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയും നമ്മുടെ ഉമ്മയുമായ ഖദീജ റളിയല്ലാഹു തആലാനാ. 4-ാമത്തെവരാരാണ്? ഫാത്തിമ ബിൻത്ത് മുഹമ്മദ്, മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളാകുന്ന ഫാത്തിമ റളിയല്ലാഹു തആലാനാ. ഈ 4 മഹദികൾക്ക് ഭൂമിയിൽ വെച്ചിട്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗ സന്തോഷ വാർത്ത നൽകിയ 4 സ്ത്രീകളായിരുന്നു. ആ 4 മഹദികൾക്കും അങ്ങനെയുള്ള അവകാശത്തിലേക്ക് എത്താൻ മാത്രമുള്ള പ്രയത്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, അതിന് അവർ അവകാശികളാണ് എന്നത് നാം ഇവിടെ ദശകണക്കിൽ ക്ലാസുകളിൽ പറയാറുള്ളതാണ്. ഈ പദ്യം കേൾക്കുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. 2-ാ 2.5 വർഷങ്ങൾക്ക് മുമ്പ് ഹിജറ ലോഡ്ജിൽ വെച്ചിട്ട് ഈ മഹദികളുടെ ഹിസ്റ്ററികൾ നാം പറയുമ്പോൾ പറയാറുള്ളതാണ്. എന്താണ് അതിന്റെ അർത്ഥം? നാം പറഞ്ഞതുപോലെയാണ് സ്ത്രീകളുടെ നിലപാടെങ്കിൽ സ്ത്രീകളെ പുരുഷന്മാരെക്കാളും കൂടുതൽ ബഹുമാനിക്കപ്പെടേണ്ടതാണ്. എല്ലാവരെയുമല്ല, അതിന് അർഹതയുള്ള സ്ത്രീകളെ. സൂര്യനെ സ്ത്രീലിംഗം ഉപയോഗിച്ചിട്ടാണ് പറയുന്നത് കൊണ്ട് അറബി ഭാഷയിൽ ഒസംസി എന്ന് പറയാം അല്ലെ? പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കുന്ന വമീറാണ് സൂര്യൻ ഉപയോഗിക്കുക. സൂര്യനാണ് വലുത് എന്തിനേക്കാൾ? ചന്ദ്രനേക്കാളും. പക്ഷേ ചന്ദ്രനെക്കുറിച്ച് ഖുർആനിലും അറബി ഭാഷയിലും പുരുഷൻ ആയിട്ടാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് വൽഖമറ ഖദ്ദർനാഹു, ഖദ്ദർനാഹാനല്ല, വൽഖമറ ഖദ്ദർനാഹു മനാദില ഹത്താ ആബകല്ലുജൂനിൽ ഖദീം. അപ്പോൾ സൂര്യന്ന്, അപ്പോൾ പുരുഷനായിട്ട് ചന്ദ്രനെ ഉപയോഗിച്ചതുകൊണ്ട് ചന്ദ്രന് വല്ല പ്രാധാന്യമുണ്ടായോ? സൂര്യനേക്കാൾ സൂര്യനെ സ്ത്രീയായിട്ട് ഉപയോഗിച്ചതുകൊണ്ട് സൂര്യനുമല്ല സ്ഥാനം കുറഞ്ഞോ അതിന്റെ പ്രകാശം കുറഞ്ഞോ ഇല്ല. എന്നതുപോലെ തന്നെ സ്ത്രീകളിൽ നിന്നിട്ട് ഖദീജയെ പോലോത്ത സ്ത്രീകളെ, മറിയമ്മനെ പോലോത്ത സ്ത്രീകളെ, ഫാത്തിമയെ പോലോത്ത സ്ത്രീകളെ, അതുപോലെ തന്നെ ആസിയ ബിൻതു മുസാഹിമിനെ പോലോത്ത സ്ത്രീകളെ, റളിയല്ലാഹു തആല അൻഹുന്ന ജമീഅൻ, അങ്ങനെയുള്ള മഹതികളെ സ്ത്രീകളാണ് എന്ന് പറയുന്നത് കൊണ്ട് അവർ പുരുഷന്മാരെക്കാളും ഗ്രേഡ് കുറഞ്ഞവരല്ല, മറിച്ച് എത്രയോ കോടാന കോടാന കോടിക്കണക്കിൽ പുരുഷന്മാരെക്കാളും ഗ്രേഡ് കൂടിയവർ തന്നെയാണ് അവർ നബിമാറൊഴിച്ച്. എന്നാൽ നാം പറഞ്ഞു വന്നത് ഖദീജ റളിയല്ലാഹു തആല അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖദീജ തെരഞ്ഞെടുത്തു, ഖദീജയെ നബിയും തെരഞ്ഞെടുത്തു. കഴിഞ്ഞ തത്ത ക്ലാസ്സിൽ നാം കേട്ടു അബൂ താലിബ് അവിടെ നിന്നിട്ട് പ്രസംഗിച്ചപ്പോൾ നിക്കാഹ് നടത്തിയ സമയത്ത് പ്രസംഗിച്ചില്ലേ, ഖുത്ബ, നിക്കാഹ് എന്നത് ഖുത്ബ ഉണ്ടാവല്ലോ, ആ ഖുത്ബ ജാഹിലിയത്ത് കാലഘട്ടത്തിൽ തന്നെയുണ്ട്. എന്താണ് പേരും പെരുമയും പറയലാണ് അവരുദ്ദേശിക്കുന്നതെങ്കിലും പിന്നെ ഇസ്ലാം അത് സ്വീകരിച്ചു, ഖുത്ബ സുന്നത്താക്കി മാറി. ആ ഖുത്ബയിൽ എന്ത് പാടുള്ളതല്ല, പേരും പെരുമയും പറയലില്ല, പിന്നെയോ എന്റെ മകൾ അങ്ങനെയാണ് എന്റെ മകൻ എങ്ങനെയാണ് എന്നൊന്നും പറയാൻ പാടുള്ളതല്ല. നിങ്ങളുടെ മകൻ എങ്ങനെയാണ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടാണല്ലോ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്, പിന്നെ അവിടെ സദസ്സിൽ വെച്ചിട്ടാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഇസ്ലാമിൽ അവിടെ പറയേണ്ടത് എന്താണ്, നവദമ്പതികളെ നിങ്ങൾ ജീവിതം നയിക്കുന്ന വേളയിൽ ഇസ്ലാമീകരിച്ചിട്ട് മാത്രമേ നിങ്ങൾ ജീവിക്കാൻ പാടുള്ളൂ എന്നതാണ് അവിടെ ഖുത്ബയിൽ പറയേണ്ടത്. മൗലവിമാര് അതവർക്ക് അറിയുന്ന ഭാഷയിൽ തന്നെ പറയണം. ചിലവരൊക്കെ അത് പറയാൻ പ്രയാസമുള്ളത് കൊണ്ട് തന്നെ അസ്തഗ്ഫിറുള്ള പാടിക്കും ഞങ്ങൾ നാട്ടിലൊക്കെ. എന്തിനാണ്, ഈ വരുന്നവൻ രാഘവനായിരിക്കും അല്ലെങ്കിൽ കൃഷ്ണനായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേര് വെക്കേണ്ടവനായിരിക്കും, ജീവിതത്തിൽ ഖിബിലയിലേക്ക് മുഖമിട്ടിട്ടുണ്ടാവുകയില്ല, അങ്ങനെയുള്ളവനാണ് ഇപ്പോൾ എന്ത് ചൊല്ലിക്കൊടുക്കേണ്ടത്, വജിത്തുക്ക വങ്കത്തുക്ക എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് പറഞ്ഞു കൊടുക്കുമ്പോ രാഘവൻ എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക, അതുകൊണ്ട് അവനെ മാപ്പറയാക്കാൻ വേണ്ടിയിട്ട് വല്ലാത്തത് പറയൂല. അല്ല, നീ ഇതുവരെ നിസ്കരിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് രണ്ടരക്കാത്ത നിസ്കരിച്ചേക്ക്. ചിലവർ അങ്ങനെ പറയാറുണ്ടല്ലോ, പക്ഷെ എന്ത് നിസ്കാരമാണ്, നിക്കാഹിന്റെ നിസ്കാരം, അങ്ങനെ നിസ്കാരമല്ലേ ഇസ്ലാമിൽ, നിക്കാഹൻ രണ്ടരക്കാത്തുള്ള നിസ്കാരം, അങ്ങനെയുള്ള നിസ്കാരം ഇസ്ലാമിൽ ഇല്ല. ഈ തലകുത്തി കുത്താൻ അറിയാത്ത മനുഷ്യൻ, ഞാൻ ഇപ്പോഴും ഓർക്കുന്ന മെഹ്റാബിലെടുക്കൽ ഇങ്ങനെ ഇരിക്കുന്ന വേളയിൽ പുതിയാപ്പള വന്നിട്ട് നിസ്കരിക്കും, മൂപ്പരയ്ക്ക് എന്താ കാട്ടേണ്ട നിസ്കാരത്തിന്ന് അറിയില്ല, മൂപ്പർ എന്തെല്ലാം കാട്ടും, നിസ്കരിച്ച് പരിചയമില്ല, ആരെ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്തൊക്കെ നിസ്കരിച്ചേക്കെയെന്ന്. ആദ്യമായിട്ടാണ് നിസ്കാരം. അപ്പോൾ ഈ പറയുന്ന മുസ്ലിയാരെ എന്ത് ചെയ്യില്ല, ഇത് ഗൗരവത്തോടു കൂടി മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ഞാൻ പറയുകയാണ്. ഈ വരുന്ന മനുഷ്യൻ അമുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹത്തെ തൽക്കാലം മാപ്പിളയാക്കി കളയാൻ വേണ്ടിയിട്ട് അസ്തഗ്ഫിറുല്ലാഹ് അലീം എന്ന് ഇക്കാഴ്ച ചെയ്തു കൊടുക്കുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ. നിങ്ങളുടെ നാട്ടിലുണ്ടെന്ന് ഞാൻ അറിയില്ല. ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്നറിയാമോ, ഈ മനുഷ്യൻ ഒരു പക്ഷെ അമുസ്ലിം ആയിരിക്കും, ഇപ്പോഴെങ്കിലും മാപ്പിളയാവട്ടെ, പിന്നെ രണ്ടാമത് കാഫറാണെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള വിലക്ക് മൂപ്പർ അസ്തഗ്ഫിറുല്ലാഹ് പാടാം. അതേസമയത്ത് വേണ്ടതെന്താണ്, അവന്റെ മാതൃഭാഷ അവിടെ ഇരുത്തിയിട്ട് ആ അങ്കത്തൊക്കെ പറയുന്നതിന് മുമ്പ് പരസ്യമായിട്ട് വ്യക്തമായിട്ട് റസൂല് പഠിപ്പിച്ച രൂപത്തിലുള്ള പ്രസംഗം നടത്താം. അല്ലയോ മനുഷ്യ, നീയും നിന്റെ പെണ്ണും രണ്ടുപേരും കൂടിയിട്ട് പുതിയ ജീവിതം നയിക്കാൻ ആരംഭിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഒരു പുതിയ യൂണിവേഴ്സിറ്റിയാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്, ഒരു മദ്രസയാണ് ആരംഭിക്കുന്നത്. നാളെ മുതൽ നിങ്ങൾ ആരംഭിക്കുന്നത് ഈ യൂണിവേഴ്സിറ്റിയിൽ ഒരു പക്ഷെ നാളെ രാത്രി തന്നെ അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഉൽപാദനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഉൽപാദനത്തിൽ വരുന്നവരും നിങ്ങളെ പോലോത്തതായ നിന്നെ പോലോത്തതായ ശേഖരനാവരുത്. അതുകൊണ്ട് നീ ഇന്ന് മുതൽ മുസ്ലിമാവുക, മാപ്പളയാവുക, നമസ്കരിക്കുന്നവനാവുക, നോമ്പ് പിടിക്കുന്നവനാവുക, അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ മുസ്ലിമാവുക, സുന്നിയാവുക, അള്ളാഹു അല്ലാത്തതായ മഹാത്മാക്കളെയും ബിംബങ്ങളെയും മറ്റും വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ കാഫറാവരുത്, അബൂജഹലാവരുത്, ഉത്തമത്താവരുത്, ക്ഷേമത്താവരുത്, ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് തൗഹീദ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട്, ഇസ്ലാമിൽ അടിയുറച്ചു നിർത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടതാണ്. ഒറിജിനൽ അഹ്ലുൽ സുന്നത്ത് ജമാഅത്തിന്റെ ആദ്യ ആദർശം അവിടെ നിന്ന് 10 മിനിറ്റ് കൊണ്ട് കാമണിക്കൂർ കൊണ്ട് വളരെ ശോഷാണെങ്കിലും വിരോധമില്ല, ചുരുങ്ങിയാലും മനുഷ്യന്മാർക്ക് ഉപയോഗപ്പെടുന്ന ഉപകാരപ്പെടുന്ന രൂപത്തിൽ വളരെ ഷോർട്ടായിട്ട് പറയലാണ് നല്ല ഉത്തമമായ വേടെന്ന് നമുക്ക് പരിചയമുണ്ടല്ലോ, അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതൊന്നും ആരും ശ്രദ്ധിക്കാറുണ്ടോ? അള്ളാഹു കാത്തിരിക്കട്ടെ. ചുരുക്കത്തിൽ അബൂ താലിബ് പ്രസംഗിച്ചപ്പോൾ അവിടെ അബൂ താലിബ് പറയാറുള്ള എന്തായിരുന്നു പറയാറുണ്ടായത്, നേതാവിൽ നേതാക്കളുടെ മകൻ, കുറൈശികളിൽ ഏറ്റവും ഉയർന്ന തറവാട്ടിൽ ജനിച്ച മകൻ എന്റെ മകൻ, അതുകൊണ്ട് ആരും ഏത് പെണ്ണും മോഹിച്ചു പോകും എന്റെ മകനെ എന്നൊക്കെ അബൂ താലിബ് പറഞ്ഞു. ആ പറഞ്ഞതിനെയെല്ലാം അവർ ശ്രദ്ധിച്ചു. അതിന്റെ കൂടെ അബൂ താലിബ് കൂട്ടിച്ചേർത്തതായിട്ട് നാം എന്ത് പറഞ്ഞു, എന്റെ മകന് സമ്പത്തിൽ വല്ല കുറവുണ്ടെങ്കിൽ, ഖദീജയുടെ അടുക്കലുള്ള കോടിക്കണക്കിൽ ഡോളറുകൾ എന്റെ മകന്റെ കൂടെ ഇല്ലെങ്കിൽ സമ്പത്തെന്ന് പറയുന്നത് നീങ്ങിപ്പോകും. പോകുന്നതായ നഷ്ടപ്പെട്ടു പോകുന്നതായ മേഘമാണ്, തണലാണ്. തണൽ നിൽക്കുമോ? ഇല്ല. തണലിന് ഏതാനും നിമിഷം മാത്രമേ വയസ്സുള്ളൂ എന്നതുപോലെ മാത്രമേ ഞാൻ സമ്പത്തിനെ ഞങ്ങൾ കാണുന്നുള്ളൂ. അതുകൊണ്ട് സമ്പത്തിൽ കുറവ് മുഹമ്മദ് ഉണ്ടെങ്കിൽ അത് കുറവേ അല്ല എന്ന് അബൂ താലിബ് കൂട്ടിച്ചേർത്തു എന്ന് നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പരിചയമുണ്ട്. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ അബൂ താലിബ് പറഞ്ഞതായ തത്വം വളരെ ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്നൽ ഗനിയ ഇദാ തകല്ലമ ബിൽ ഖതാ ഖാലു വസദ്ദ വസദ്ദഖു മാ ഖാലാ. വല്ല കാശുള്ളവൻ, ഡോളറിന്റെ ഉടമ, സമ്പത്ത് ശേഷിയുള്ളവൻ എന്തെങ്കിലും പറഞ്ഞാൽ താലു, ജനങ്ങളെല്ലാം പറയുന്നതാണ് സദക്ക, നീ പറഞ്ഞത് ശരി തന്നെയാണ്. അനുകൂലിക്കാൻ ധാരാളം പേരെ കിട്ടും. കാരണം പറഞ്ഞവൻ ഡോളറിന്റെ ഉടമയാണ്, പിന്നിൽ കൂടിയാൽ നമുക്കും വല്ലതും കിട്ടും. അതാണ് അതേസമയത്ത് ഫക്കീറാണെങ്കിലോ وإذا الفقير أصاب قالوا كلهم أخطأت يا هذا وقلت ضلالا ഫക്കീറാണ്, ദാരിദ്ര്യനാണ്, പോക്കറ്റിൽ മണിയില്ലാത്തവനാണ് വല്ലതും നല്ലത് പറയുന്നതെങ്കിൽ അവൻ പറഞ്ഞത് ശരിയാണെങ്കിലും ബഹുഭൂരിപക്ഷം അവനോട് പറയുന്നത് നീ പറഞ്ഞത് ശരിയല്ല എന്നായിരിക്കും. ഇത് എന്നുമുള്ളതായ രോഗമായതുകൊണ്ട്, എല്ലാ കാലഘട്ടത്തിനും വരുന്ന രോഗമായതുകൊണ്ട് അബൂ താലിബ് അവിടെ പ്രത്യേകം ഉണർത്തി, എന്റെ മകന് സമ്പത്തില്ലെങ്കിൽ അതൊരു കുറവായിട്ട് നിങ്ങൾ ഗണിക്കരുത് എന്ന്. അങ്ങനെ മറുപ്രസംഗത്തിൽ ഹുവൈലിദിന്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, ഏറ്റവും ഉയർന്ന കുടുംബക്കാരനാണ്, ഏറ്റവും കൊള്ളുന്ന വ്യക്തിയാണ്, എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന വ്യക്തിയും ഞങ്ങളെല്ലാം അംഗീകരിക്കുന്നതായ, ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടോ കളവ് പറഞ്ഞതായിട്ട് കേട്ടിട്ടോ കുഴപ്പമുണ്ടാക്കിയിട്ടോ കുഴപ്പമുണ്ടാക്കുന്നതായിട്ട് കേട്ടിട്ടോ വഞ്ചിച്ചിട്ടോ വഞ്ചിക്കുന്നതായിട്ട് കണ്ടിട്ടോ പരിചയമില്ലാത്തതായ ഒരു നേതാവാണ് അല്ലെങ്കിൽ ഒരു യുവാവാണ് നിങ്ങളുടെ യുവാവ് എന്നത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് ഖദീജയുടെ മൂത്താപ്പ അവിടെ നിന്ന് സമ്മതിച്ചതും ചരിത്രത്തിൽ കാണാം. എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജയുമായിട്ട് കല്യാണം കഴിച്ചിരുന്നിട്ട് ഖദീജ റളിയല്ലാഹു തആല അൻഹ ഖാസിം എന്ന കുട്ടിയെ അവരിൽ നിന്നൊക്കെ ജനിച്ചു. നബിയുടെ ആദ്യത്തെ കുട്ടിയാണ് ഖാസിം. അതുകൊണ്ട് നബിയുടെ കൂട്ടുപേര് അല്ലെങ്കിൽ സ്ഥാനപ്പേരാണ് അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാനപ്പേരായിട്ട് അറിയപ്പെട്ടിരുന്നത് എന്താണ്? അബുൽ ഖാസിം, ഖാസിമിന്റെ വാപ്പ. അറബികൾ വാപ്പ ഇത് മകനെ, ഏറ്റവും ആദ്യം വരുന്ന മകനെ കൂട്ടിച്ചേർത്ത് പറയുക എന്നുള്ളത് അറബികൾക്ക് വളരെ സ്നേഹമുള്ളതാണ്. പണ്ട് തന്നെ ഇന്നും അങ്ങനെ തന്നെയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ജനിച്ചതായ കുട്ടി, തങ്ങൾക്ക് ഖദീജയിൽ നിന്നൊക്കെ ജനിച്ചതായ കുട്ടി സൈനബാണ്. സൈനബ് എന്ന് പറയുന്ന ആ പെൺകുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ ലഖീസ് ഇബ്നു റബീഅ ഇബ്നു അബ്ദ് ശംസ് എന്ന് പറയുന്നതായ ഒരു മനുഷ്യനെ കെട്ടിച്ചു കൊടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുതിയാപ്പളിയായിരുന്നു അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിൽ. അങ്ങനെ അദ്ദേഹം ഹിജ്റ പോകുന്ന സമയത്ത് മുസ്ലിം ആവാത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മകളെയും കൂട്ടിയിട്ട് ആ മദീനയിലേക്ക് പോയി, നിന്റെ അടുക്കൽ നിർത്തുകയില്ല, നീ അമുസ്ലിമായതുകൊണ്ട് എന്ന് പറയുകയും ചെയ്തു. പിൻ കാലഘട്ടത്തിൽ അദ്ദേഹം മുസ്ലിമാവുകയും ചെയ്തു. മുസ്ലിമായതിന്റെ ശേഷം ആ മകളെ വീണ്ടും ഭർത്താവിലേക്ക് മടക്കി നിക്കാഹ് പുതുക്കിയതായിട്ട് തെളിവിലോ ഹദീസിലോ കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലഘട്ടത്തിൽ നടന്നതായ അതേ നിക്കാഹ് തന്നെ നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകരിക്കുകയും ചെയ്തു അവരുടെ ഇടയിൽ എന്നർത്ഥം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ മകൾ റുഖിയ, മൂന്നാമത്തെ മകൾ ഉമ്മു കുൽഥും. ഈ രണ്ട് മകളെയും ഉതൈബ ഉസ്ബ എന്ന് പറയുന്ന റസൂലുള്ളാന്റെ മൂത്താപ്പ അബൂലഹബിന്റെ രണ്ട് ആൺമക്കളായിരുന്നു കല്യാണം കഴിച്ചിരുന്നത്. ഈ റസൂലുള്ളാന്റെ രണ്ട് മക്കളാകും റസൂലുള്ളാന്റെ മൂത്താപ്പ അബൂലഹബിന്റെ രണ്ട് മക്കൾ ഉസ്ബ ഉതൈബ എന്ന് പറയുന്ന രണ്ട് മകനും ചിർക്കിൽ തന്നെ അടിയുറച്ച് ജീവിച്ചാളായിരുന്നു. എന്ന് മാത്രമല്ല, നമുക്ക് പരിചയമുണ്ട്. സ്ഥിരം ക്ലാസ് മെമ്പർമാരായിട്ട് 10 വർഷം മുമ്പേ കേട്ടുകൊണ്ടിരിക്കുന്ന മഹാത്മാക്കളെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പരിചയമുള്ളതാണ് അബൂലഹബും അബൂലഹബന്റെ ഭാര്യ ഇത് ഹമ്മാലത്തൽ ഹതബ് എന്ന് പറയുന്നതായ ഉമ്മു ജമീലും എത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഠിന ശത്രുവായിട്ട് ജീവിച്ചാളായിരുന്നു എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല. അങ്ങനെയായിരിക്കും. അങ്ങനെയാകുമ്പോൾ ഒരു കാലത്തും ഉമ്മു ജമീൽ അഥവാ അബൂലഹബിന്റെ ഭാര്യ വിട്ടു ില്ല ആർക്ക്? ഉത്തുബക്കും ഉതൈബക്കും മുഹമ്മദിന്റെ കീഴിൽ അണിനിരക്കാൻ, മുഹമ്മദിന്റെ പിന്നെ അണിനിരക്കാൻ, മുസ്ലിം ആവാൻ. അതുകൊണ്ട് ആ യതീമിന്റെ പിന്നെ അണിനിരക്കരുത് മക്കളെ എന്ന് ആ തള്ള ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. എത്രത്തോളം അവസാനം ആ തള്ള അവർ രണ്ടുപേരോടും നിർബന്ധിപ്പിച്ചിട്ട് തലാഖ് ചൊല്ലിപ്പിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തിൽ നിന്നിട്ട് തലാഖ് ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? നബിയുടെ ആഗ്രഹം മുസ്ലിം ആവട്ടെ എന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിം ആവുകയാണെങ്കിൽ സ്ഥിരമായി അവരുടെ ആ വിവാഹ ബന്ധം കൊണ്ടുപോകാമല്ലോ എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ നബിയുടെ ഭാഗത്തിൽ നിന്നിട്ടല്ല സംഭവിച്ചത്. നമുക്കെല്ലാവർക്കും പരിചയമുണ്ട്. തബ്ബത്യത അബീലഹബിൻ ഒസബ് എന്ന സൂറത്ത് ഇറങ്ങിയതായ വേളയിൽ ഇതേ ഉമ്മു ജമീൽ എന്ന് പറയുന്നതായ സ്ത്രീ കമ്പിച്ച പാറക്കല്ലുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വന്നത്. ആരാണിത്? നബിയുടെ മുസാഫയുടെ ഭാര്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർക്കമുബ്നു അബിൽ അർക്കമിന്റെ വീട്ടിൽ അഥവാ സഫാക്കും ചാട്ട് ചെയ്യുന്ന സ്ഥലത്തിൽ നിന്നിട്ട് നാം ഇറങ്ങിക്കഴിയുമ്പോൾ സൈ ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ വലതു ഭാഗത്തിലുള്ള ആദ്യത്തെ വാതിൽ നിങ്ങൾ നോക്കുക, അവിടെ എഴുതി വെച്ചായിട്ട് കാണാം ബാബു ബാബു അബിൽ അർക്കം എന്ന്, ബാബു അർക്കമിബിനി അബിൽ അർക്കം എന്ന് എഴുതി വെച്ചായിട്ട് കാണാം. അവിടെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമത പ്രബോധനം ആരംഭിച്ചിരുന്ന കാലഘട്ടത്തിൽ രഹസ്യമായ പ്രബോധനം നടത്തിയിരുന്നതായ വേളയിൽ താമസിച്ചിരുന്നത്, ചടഞ്ഞുകൂടിയിരുന്നത്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന വേളയിൽ ഏഴ് ദിവസങ്ങളും മലിന വസ്തുക്കളും അഴുക്കുകളും കാണാറുണ്ടായിരുന്നു. അത് കൊണ്ടുവരാറുള്ളത് ആരായിരുന്നു? എറിയാറുള്ളത് ആരായിരുന്നു? അബൂലഹബിന്റെ ജാരിയാത്തുകൾ, അബൂലഹബിന്റെ വീട്ടിൽ പ്രവർത്തി ായ ജോലിക്കാരികൾ, അബൂലഹബിന്റെ ഭാര്യയുടെ സമ്മർദ്ദം കൊണ്ട്, അവളുടെ പരിശ്രമം കൊണ്ടായിരുന്നു, ഉമ്മു ജമീലിന്റെ പരിശ്രമം കൊണ്ടായിരുന്നു അതുണ്ടായിരുന്നത്. ഞാൻ പറയാറുണ്ട് ഉസൈരി പാടിയതാണെന്നാണ് എന്റെ ഓർമ്മ. ചിന്നഹമദ യുഖാലുൽ ഹിജാഉ വതവല്ലതു വമാറഅതുഹു മിൻ ഐ നതറശം സാമുഖലതുൻ അംയാഉ വതവല്ലത ഓദ വഅതത ഹമ്മാലത്തുൽ ഹഖബുൽ ജിഹ്റ ഹമ്മാലത്തുൽ ഹഖബു ജിഹ്റുമായി വന്ന് ജിഹ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ പാറക്കല്ല്. വഖാലത അവൾ പറയുകയാണ്, അവൾ എന്തിനാ വന്ന്? ഊടിയും കൊണ്ട് വരികയാണ്. വളരെ ശക്തിയോടുകൂടി അത് വരുന്ന വളയിൽ ചരിത്രത്തിൽ കാണുന്നു. ഇബ്നു ഇസ്ഹാഖും ഇബ്നു ഹിഷാമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയാണ് ഇവിടെ മസ്ജിദുൽ ഹറാമിന്റെ മുമ്പിൽ. അവൾ വരുന്ന വേളയിൽ റസൂൽ ഇരിക്കുന്നുണ്ട് അവിടെ. ദൂരെ നിന്ന് റസൂലിനെ കണ്ടു. അപ്പോൾ ആ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ പറയുന്നത്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറൻ ദാത ലഹബ്. പിന്നെന്താ പറഞ്ഞത്? വംറഅതുഹു ഹമ്മാലത്തൽ ഹഖബ. ആ വിറക് വെട്ടിയിട്ട മുള്ളുള്ള വിറകുമായി കൊണ്ടുവന്നിട്ട് റസൂലിനെ ദ്രോഹിക്കുന്ന, അള്ളാഹിന്റെ ദൂതനെ ദ്രോഹിക്കുന്നവരുണ്ടല്ലോ, അവളെയും കൊണ്ടുപോകുന്നതാണ്, ചൂട് പിടിപ്പിക്കുന്നതാണ് വിറകച്ചിൽ എന്നാണ് ആ സൂറത്തിൽ പറയുന്നത്. എന്നെ അവൾ മനസ്സിലാക്കുന്നത് മുഹമ്മദാണ് ഇത് പറയുന്നതെന്നല്ലേ, അള്ളാഹിന്റെ വക്കൽ നിന്നിട്ട് ഖുർആൻ നിന്നിട്ട് ആയത്തിറങ്ങുകയാണെന്ന് മനസ്സിലാക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അവൾ പറയുന്നു, എന്നെക്കുറിച്ച് കുലീനയായ അബൂലഹബിന്റെ ഭാര്യയായ ഉമ്മു ജമീലിനെ കുറിച്ചാണോ യതീമായ മകൻ ഇങ്ങനെ ശകാരം പറഞ്ഞത്? അവനെ ഞാൻ കഥ കഴിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടാ വരുന്നത്. അവൾ ഈ കല്ലുമായി വരുന്നു. അബൂബക്കർ അടുത്തിരിക്കുകയായിരുന്നു. റളിയല്ലാഹു തആല അൻഹു. അവൾ അടുത്ത് വന്നപ്പോൾ അബൂബക്കറിനെ മാത്രമേ കാണുന്നുള്ളൂ, റസൂലിനെ കാണുന്നില്ല. എന്താണ് സംഭവിച്ചത്? നമുക്കെല്ലാവർക്കും പരിചയമുണ്ട്. റസൂലിന് ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തെ പ്രചരിപ്പിക്കേണ്ട ആവശ്യാർത്ഥം അള്ളാഹു നൽകാറുള്ളതായ അത്ഭുത സംഭവങ്ങൾക്കാണ് എന്ത് പറയുക? മുഇജിസാത്ത് എന്ന്. അവിടെ മുഇജിസായിട്ട് ജിബ്രീൽ ഇറങ്ങിയും കൊണ്ട് ജറഗ് അവിടെ വെച്ചു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ തടസ്സമുണ്ടാക്കി കൊടുക്കുകയാണ്. അവളുടെ കണ്ണിലൂടെ അവൾ റസൂലുള്ളാഹിനെ നോക്കുമ്പോൾ അവൾ കാണുകയില്ല. അതേസമയത്ത് അബൂബക്കർ നോക്കുമ്പോൾ അബൂബക്കറിനെ കാണുകയും ചെയ്യും. അങ്ങനെ അവൾ കൊണ്ടുവന്ന കല്ലുമായിട്ട് ആ കോപം തീർക്കാൻ വേണ്ടിയിട്ട് അബൂബക്കർ നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ളതായ കോപത്തെ, ശാപത്തെ, ശകാരത്തെ അവളോട് പറഞ്ഞു തീർത്തിട്ട് കല്ലെറിഞ്ഞു പോയി എന്നല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്ലെറിയാൻ അവൾ റസൂലിനെ കണ്ടതേ ഇല്ല. അവൾ വന്ന് പിന്തിരിഞ്ഞോടി. എന്തുകൊണ്ട് അവൾക്ക് റസൂലിനെ കാണാൻ സാധിച്ചില്ല? കുരുടന്മാർ സൂര്യനെ കാണാത്തത് സൂര്യന് പ്രകാശമില്ലാത്തത് കൊണ്ടാണോ? കുരുടന്മാർക്ക് കാഴ്ചയില്ലാത്തത് കൊണ്ടാണോ? കുരുടന്മാർക്ക് കാഴ്ചയില്ലാത്തത് കൊണ്ടാണ് എന്നതുപോലെ അവൾ റസൂലിനെ കാണാത്തത് റസൂൽ അവിടെ ഇല്ലാത്തത് കൊണ്ടല്ല. പിന്നെയോ അവൾക്ക് റസൂലിനെ കാണാനുള്ള കാഴ്ച അള്ളാഹു സുബ്ഹാനഹു തആല നീക്കം ചെയ്ത് കളഞ്ഞത് കൊണ്ട് തന്നെയാണ്. അള്ളാഹു അങ്ങനെയാണ് ഖുർആനിലൂടെ ഏറ്റെടുത്തത്. എന്താ മുഹമ്മദ് നബിയെ തങ്ങളെ സംരക്ഷിക്കുക എന്ന ചുമതല എന്റേതാണ്. അള്ള ഏറ്റെടുത്തതാണ് മുഹമ്മദ് നബിയെ കൊല്ലാൻ സാധിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലുകയില്ല എന്നുള്ള റസൂലിനോട് തീർത്തു പറഞ്ഞതുകൊണ്ട് തന്നെ മരണം വരെ റസൂലിന് കൊല സംഭവിക്കുകയില്ല എന്നത് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കൊല്ലാൻ ആരെങ്കിലും വരികയാണ് റസൂല് പുഞ്ചിരി തൂങ്ങലായിരുന്നു പതിവ്. ആരെങ്കിലും റസൂലിനെ കൊല്ലാൻ വന്നാൽ എന്താ പറയല്, പുഞ്ചിരി തൂങ്ങിയിട്ട് ഇങ്ങനെ ഈ സംഭവം നോക്കല, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചോദിക്കലെന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അല്ലാതെ ഖുർആനിൽ സംഭവത്തിലേക്ക് സൂചന നൽകിയിട്ട് പല ആയത്ത് ഇറക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്ഭുതകരമായി വിജയിപ്പിച്ചത് രക്ഷപ്പെടുത്തിയതായ സംഭവങ്ങളെ. ഏതായാലും നാം ഇപ്പോൾ ഇത് ഉതൈബ ഉത്ബ എന്ന രണ്ട് മക്കളിൽ നിന്നിട്ട് സലാഖ് ചൊല്ലി എന്നാണ് കേട്ടത്. ആരെ? ഉമ്മാന്റെ സമ്മർദ്ദം കൊണ്ട് സലാഖ് ചൊല്ലിപ്പിച്ചു. ആരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ റുഖിയനെയും അവരുടെ രണ്ടാമത്തെ മകൾ ഉമ്മു കുൽസുമിനെയും പിന്നെ റുഖിയനെ കല്യാണം കഴിച്ചത് ആരായിരുന്നു? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സ്വർഗത്തിന് ടിക്കറ്റ് ഭൂമിയിൽ നിന്നിട്ട് വാങ്ങിയതായ മഹാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പുരിയാപ്പളയായ ഉസ്മാൻ. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു റുഖിയയെ കല്യാണം കഴിച്ചിട്ട് റുഖിയ മദീനയിലേക്ക് വന്നതിന് ശേഷം ഹിജ്റയുടെ രണ്ടാമത്തെ വർഷം ബദർ യുദ്ധം നടന്നുകൊണ്ടിട്ട് ഇരിക്കുന്ന വേളയിൽ രോഗം ബാധിക്കുകയും ബദർ യുദ്ധത്തിൽ വിജയം നേടിയും കൊണ്ട് മുസ്ലിങ്ങൾ മദീനയിലേക്ക് വരുന്ന വേളയിൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മകൾക്ക് രോഗമുള്ളതുകൊണ്ട് അവരുടെ മകളുടെ ശുശ്രൂഷണം നടത്താൻ വേണ്ടിയിട്ട് ഉസ്മാനെ ഏൽപ്പിച്ചിരുന്നു. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു റുഖിയ റളിയല്ലാഹു തആല അൻഹയെ ബദരീങ്ങൾ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് വിജയിച്ചിട്ട് മദീനയിലേക്ക് വരുമ്പോൾ ഖബർ അടക്കി കഴിഞ്ഞിരിക്കുകയാണ്. അവർ മരിച്ചു. അതിനുശേഷം നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ മകളാകുന്ന ഉമ്മു കുൽസുമിനെയും ഉമ്മു കുൽസും റളിയല്ലാഹു തആല അൻഹയെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാന് തന്നെ കെട്ടിച്ചു കൊടുത്തു. അതുകൊണ്ട് ഉസ്മാനിന്റെ പേരാണ് ദിന്നൂറൈൻ. ഉസ്മാനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ, രണ്ട് പ്രകാശത്തിന്റെ ഉടമ എന്നാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മക്കളാകുന്ന രണ്ട് പെൺമക്കളുടെ ഭർത്താവാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജയിൽ നിന്നിട്ട് ജനിക്കപ്പെട്ടതായ നാലാമത്തെ പെൺകുട്ടിയായിരുന്നു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. അള്ളാഹു തആല മക്കയിൽ നിന്ന് തന്നെ ജനിക്കപ്പെട്ടു. അവര് യുദ്ധം കഴിച്ചു. നബി താലിബിൽ നിന്നിട്ട് കുട്ടിയുണ്ടായി. ഹസൻ എന്ന കുട്ടിയെ ജനിക്കപ്പെട്ടത് ഉഹദ് യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് എന്ന് പറയപ്പെടുന്നു. നാം പുറത്താക്കി പറയാം. നമുക്ക് വിജയത്തിലേക്ക് പെട്ടെന്ന് എത്തേണ്ടതുണ്ട്. നുബുവത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജനിച്ച മകൻ അത് അബ്ദുള്ള എന്ന മകനും പിന്നെ ആ നേരത്തെ കേട്ടതായ മാരിയത്തുൽ ഖിബ്തിയ എന്ന സ്ത്രീയിൽ നിന്നിട്ട് ഇബ്രാഹിം എന്ന കുട്ടിയുമായിരുന്നു. അപ്പോൾ അബ്ദുള്ള നുബുവത്ത് കിട്ടിയതിന്റെ ശേഷം ജനിച്ച മകനാണ്. ബാക്കിയുള്ളവരെല്ലാം ഫാത്തിമ അടക്കം നുബുവത്തിന് മുമ്പ് ജനിക്കപ്പെട്ടതായ മക്കളും ആണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തയ്യിബ് എന്നും താഹിർ എന്നും രണ്ട് മക്കൾ ആൺമക്കളുണ്ട് എന്ന് പല ചരിത്രകാരന്മാരും പറഞ്ഞിട്ടുണ്ടെങ്കിലും സഹീഹായ അഭിപ്രായത്തിൽ തയ്യിബ് എന്നും താഹിർ എന്നും പറയുന്നതായ രണ്ട് പേര് അത് അബ്ദുള്ള എന്ന മകന്റെ ഓമന പേരാണ് അല്ലെങ്കിൽ സ്ഥാനപ്പേരാണ് എന്നാണ് പറയപ്പെടുന്നത്. ചില റിപ്പോർട്ടിൽ അല്ല, തയ്യിബ് ഒരു കുട്ടിയുടെ പേര് തന്നെയാണ്, താഹിറാണ് അബ്ദുള്ള എന്ന കുട്ടിയുടെ പേര് എന്നും പറയപ്പെടാറുണ്ട്. ഹിജ്റയുടെ എട്ടാമത്തെ വർഷത്തിലാണ് ഇബ്രാഹിം എന്ന കുട്ടിയെ ജനിക്കപ്പെട്ടത് മദീനയിൽ വെച്ചിട്ട്. അതുപോലെ തന്നെ ഒരു വർഷം എട്ട് മാസമാകുമ്പോൾ അവര് വസാത്താവുകയും ചെയ്തു. ഒരു വർഷവും പത്ത് മാസവും ആയപ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ടു വയസ്സ് പൂർത്തിയായിട്ടില്ല എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഖദീജയെ കുറിച്ച് സംസാരിച്ചപ്പോൾ മറ്റ് ഭാര്യമാരെക്കുറിച്ചും ഇതേ അവസരത്തിൽ പറയൽ അനിവാര്യമാണ് എന്ന് ചില സുഹൃത്തുക്കൾ അഭിപ്രായപ്പെട്ടതുകൊണ്ടും അത് ഉചിതമായ ടൈം ഈ സന്ദർഭം തന്നെയാണ്, ഇന്ന് രാത്രി എന്നല്ല, ഈ സന്ദർഭം തന്നെയാണ് എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷിക്കുന്ന ഭാര്യമാരാരൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് കല്യാണം കഴിഞ്ഞത് എന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിലധികം ഭാര്യമാരെ അല്ലെങ്കിൽ കൂടുതൽ ഭാര്യമാരെ സ്വീകരിച്ചതിന്റെ പേരിൽ ഓറഞ്ച് ലിസ്റ്റുകാരും ക്യൂണിസ്റ്റുകാരും ക്രിസ്ത്യാനികൾ എന്നിട്ടൊരു വിഭാഗവും മറ്റു അവരെ ഏറ്റുപാടുന്നതായ യുക്തിവാദികളും മോഡലിസ്റ്റുകാരും മറ്റുമെല്ലാം പറയുന്നതായ ചെറി തോന്നിവാസങ്ങളെക്കുറിച്ച് മറുപടി എങ്ങനെയാണ് നാം കണ്ടുപിടിക്കേണ്ടത്, പറയേണ്ടത്, അതിനെന്താണ് ഇസ്ലാം നൽകുന്ന മറുപടി, നമുക്കതിൽ നിന്നിട്ട് പഠിക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണ് എന്നത് നാം വിശദീകരിച്ചിട്ട് ഇത് അടുത്ത ക്ലാസുകളിലൂടെ പറയുന്നുണ്ട്. അത് പറയുവാനും കേൾക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ശേഷിക്കുന്ന ഭാര്യമാരിൽ നിന്നിട്ട് രണ്ടാമത്തെ ഭാര്യ ഖദീജയ്ക്ക് ശേഷം സൗദ റളിയല്ലാഹു തആല അൻഹയാണ്. സൗദ ബിൻത് സംഅ എന്ന് പറയുന്ന ആ ഭാര്യ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചത് മാസത്തിൽ ഖദീജ വഫാത്തായതിനു ശേഷമാണ്. ഒരു കാര്യം നിങ്ങൾ പെട്ടെന്ന് അടുത്ത ക്ലാസ്സിൽ, പക്ഷെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത മഹാത്മാക്കൾ നിന്നിട്ട് ചിലവരുണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവരെ മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ഇത് ഒരു കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്, പഠിച്ചിരിക്കേണ്ടതുണ്ട്. അതെന്താണ്? നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കൾ പറയുന്നത് പോലെ, ഓറഞ്ച് ലിസ്റ്റുകാർ പറയുന്നത് പോലെ, മോഡ ലിസ്റ്റുകാർ പറയുന്നത് പോലെ, യുക്തിവാദികൾ പറയുന്നത് പോലെ, വേൾഡ് സിയോണിസ്റ്റ് പാർട്ടി പറഞ്ഞു പറത്തുന്നത് പോലെ, ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമോ വികാരത്തിന് വേണ്ടി മാത്രമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചിട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സഹീൽ ബുഖാരിയിലും സഹീൽ മുസ്ലിമിലും ഉള്ളതായ ധാരാളം ഹദീസുകൾ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 40 പരം പുരുഷന്മാരുടെ ശക്തി എന്നാണ് നബിക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത് എന്നാണ്. ആ കണക്കനുസരിച്ചിട്ട് 4 × 4 കൊണ്ട് കഴിച്ചാൽ 4 × 4 കെട്ടിട്ട് 16 160 പെണ്ണ് കെട്ടാനുള്ള കെൽപ്പ് കഴിവ് ശാരീരിക ശേഷി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ട് എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ഉള്ളതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യ കല്യാണം 25 വയസ്സിൽ കഴിച്ചതായ കല്യാണം, ആ ചോരത്തളപ്പുള്ളതായ വയസ്സിൽ കഴിച്ചതായ കല്യാണം കഴിച്ചതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 50 വയസ്സ് പ്രായമാകുന്നതുവരേക്കും വേറെ കല്യാണം കഴിച്ചിട്ടേ ഇല്ല. വികാരമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അന്വേഷിക്കേണ്ടത് കുനീനയായ കന്യകയായ കല്യാണം കഴിക്കാത്തതായ സ്ത്രീകളെയായിരുന്നു നബി അന്വേഷിക്കുകയാണെങ്കിൽ ദസം കണക്കിൽ സ്ത്രീകളെ അവിടെ കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറായതായ കുടുംബങ്ങൾ മക്കയിൽ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ആഗ്രഹിച്ചിട്ടേ ഇല്ല, അത് ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പ്രത്യേക ഹിക്മത്ത് അനുസരിച്ചിട്ടാണ് പിൻ കല്യാണങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ളത് എന്നതുകൂടി മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരെ, ഖുർആനിൽ വിശ്വസിക്കുന്നവരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുന്നവരെ, നമുക്ക് ഉറപ്പുണ്ടായിരിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തോന്നിവാസികൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാത്തതായ യുക്തിവാദികളോ ഓറഞ്ച് ലിസ്റ്റുകാരോ വല്ല തോന്നിവാസങ്ങളോ വല്ല സംശയങ്ങളോ അയച്ചുവിടുകയാണെങ്കിൽ, എഴുതിവിടുകയാണെങ്കിൽ, പ്രസംഗിച്ചു വിടുകയാണെങ്കിൽ നമ്മുടെ ആ ഈമാനിന് ഏത് നിലക്കും കോട്ടം തട്ടിപ്പോകരുത്. കോൺഗ്രസ് ഉറപ്പിക്കപ്പെട്ടതായ ഈമാനിന്റെ ഉടമകളായിട്ട് നമ്മുടെ നബിയിൽ വിശ്വാസമുള്ളത് പോലെ തന്നെ ആ വിശ്വാസത്തിനുള്ളതായ സംരക്ഷണം, അതിന്റെ പവിത്രത നിലനിൽക്കൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തിൽ ഏത് നിലക്കുള്ള തെറ്റിദ്ധാരണ ഒരു മുസ്ലിമിൽ ഉണ്ടാവാൻ പാടുള്ളതേ അല്ല. ശത്രുമിത്രങ്ങൾ വ്യത്യാസം കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് നബിയുടെ ജീവിത കാലഘട്ടത്തിലോ 1-ാം നൂറ്റാണ്ടിലോ 2-ാം നൂറ്റാണ്ടിലോ 3-ാം നൂറ്റാണ്ടിലോ ഇവിടെ എവിടെയും ചർച്ച വന്നിട്ടേ ഇല്ല എന്നതും ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് തുറച്ചു കാട്ടാൻ പറ്റുന്നതും ഒരു ഇംഗ്ലീഷുകാരൻ എഴുതിയതുമായതായ സംഭവമാണ്. അദ്ദേഹത്തിന്റെ പേരിപ്പോൾ ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം എഴുതിയതായ ഒരു ലേഖനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അദ്ദേഹം ഇത് ശത്രുക്കളുടെ കൂടെ ഉള്ള വ്യക്തിയാണെങ്കിലും ഓറഞ്ച് ലിസ്റ്റുകാരുടെ കൂടെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും അദ്ദേഹം എഴുതി നോക്കുമ്പോൾ, വായിച്ചു നോക്കുമ്പോൾ, ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ ഇങ്ങനെയുള്ളതായ ഒരു പ്രത്യേക ദാഹിതായി ജീവിച്ച മനുഷ്യൻ 3 ദിവസത്തിലൊരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇത് തീ കത്തിക്കാത്തതായ അടുപ്പിൽ തീ പിടിപ്പിക്കാത്തതായ, അതുപോലെ തന്നെ ചൈറ് പോലത്തതായ താഴ്ന്ന ഭക്ഷണം മാത്രം കഴിച്ച് ജീവിച്ചതായ ജീവിതം നയിച്ചതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവിതത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും സുഖലോലുവരായിട്ട് ജീവിക്കുന്നതായ ജീവിതം തീണ്ടിക്കാണാത്തതായ വസ്ത്രധാരണയിലോ അല്ലെങ്കിൽ വീട് പണിയുന്നതിലോ അല്ലെങ്കിൽ വാഹനത്തിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിലോ ഒന്നും തന്നെ കാണാത്ത രൂപത്തിൽ ചടഞ്ഞ് ജീവിച്ചിരുന്നതായ, ഒരു പ്രത്യേക ജീവിതം ജീവിച്ചിരുന്നതായ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വികാരത്തിന് വേണ്ടി കല്യാണം കഴിച്ചു എന്നത് ബുദ്ധിജീവി പറയുന്നതല്ല എന്ന് ഒരു ഇംഗ്ലീഷുകാരൻ തന്നെ എഴുതിയതായ, ഒരു ഓറഞ്ച് ലിസ്റ്റുകാരൻ എഴുതിയതായ ഒരു സംഭവം ഞാൻ തന്നെ വായിച്ചു. അതാണ് യാഥാർത്ഥ്യം. മുസ്ലിങ്ങൾ എന്ന് മാത്രമല്ല അമുസ്ലിങ്ങൾ ഇവരെ അംഗീകരിക്കുന്നതായ യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കല്യാണം കഴിച്ചതായ സ്ത്രീകളെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവരിൽ നിന്നിട്ട് കന്യകരായിട്ട് കന്യകയായിട്ട് ഒരു ഭാര്യ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതാരാണ്? ആയിഷ ബിൻതി അബീബക്കർ അസ്സിദ്ദീഖ. ആയിഷ റളിയല്ലാഹു തആലാൻഹയല്ലാത്ത എല്ലാവരും കന്യകരായിരുന്നല്ല, എല്ലാവരും മുമ്പ് കല്യാണം കഴിച്ചവരോ തലാഖ് ചൊല്ലപ്പെട്ടവരോ ഭർത്താക്കന്മാർ ധരിച്ചവരോ ആയിരുന്നു. അവരെല്ലാം കല്യാണം കഴിച്ചിരുന്നതിന്റെ പിന്നിൽ 3-ോ 4-ോ ഹിക്മത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്നു. അതിൽ നിന്നിട്ട് ആദ്യത്തത് ഇത് ഇസ്ലാമിക നിയമപരമായതായ ഹെക്കുമത്തുകളാണ്, സച്ചിരിയായ ഹെക്കുമത്തുകളാണ്, അതുപോലെ തന്നെ രാഷ്ട്രീയ ഹെക്കുമത്തും കൂടി അതിലുണ്ട്, അതുപോലെ തന്നെ സാമൂഹ്യ ഹെക്കുമത്തും അതിലുണ്ട്. ആ ഹെക്കുമത്തുകളെല്ലാം എന്തൊക്കെയാണ് എന്നത് അടുത്ത ക്ലാസ്സിലൂടെ പറയുവാനും കേൾക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിത് കാലയെ കൂട്ടി തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ മുൻകൂട്ടി തന്നെ പറയാൻ കാരണം നമ്മുടെ ഈ മാന സുരക്ഷിതത്വത്തിന് വേണ്ടി വളരെ അനിവാര്യമാണ്. തെറ്റിദ്ധാരണ നമ്മളിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. അള്ളാഹുവിന്റെ റസൂൽ മഹത്വമാണ്. അള്ളാഹുവിന്റെ റസൂൽ വികാരത്തിന് വേണ്ടി ജീവിച്ചവരല്ല. അള്ളാഹുവിന്റെ റസൂൽ വികാരത്തിന്റെ നോട്ടം ഒരു സ്ത്രീകളെയും നോക്കിയിട്ടില്ല അന്യ സ്ത്രീകളെ. അത് എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹത്വമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പവിത്രത നൽകിയതായ മഹത്വമാക്കി വളർത്തിയതായ ജീവിയാണ്. ഇങ്ങനെ നാം വിശ്വസിക്കണം എന്ന് എന്തിനാണ് പറയുന്നത്? നമ്മുടെ കൂടെയുള്ള മൂലാധാരം കൃത്രിമമില്ലാതെ നമ്മുടെ മുമ്പിൽ വന്നു എന്നത് നാം വിശ്വസിക്കണമെങ്കിൽ ആ നബിയുടെ പവിത്രതയിൽ നാം വിശ്വസിക്കണം. ആ നബി എത്രമാത്രം സുസ്മതയോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആല അനുശേചി നേതാവായി വളർത്തിയിട്ടുണ്ട് എന്നതിൽ നമുക്ക് വിശ്വാസമുണ്ടാവണം. എന്നാലേ ഖുർആനിൽ നമുക്ക് വിശ്വാസമുണ്ടാവുകയുള്ളൂ, എന്നാലേ നമ്മുടെ ഈമാൻ പരിപൂർണമാവുകയുള്ളൂ, എന്നാലേ നമുക്ക് ഈമാനോടുകൂടി ലഭിക്കാൻ സാധിക്കുകയുള്ളൂ, എന്നാലേ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിലെ നിർന്നുകൊണ്ട് അവരുടെ ശഫാഅത്ത് ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നിട്ട് കൗസർ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് അള്ളാഹു നമുക്കെല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പെട്ടെന്ന് എണ്ണം പറഞ്ഞു തീർത്തു കളയാം. ശേഷിക്കുന്നതായ ഭാഗം മറുപടിയോടുകൂടി അഥവാ ഓറഞ്ച് ലിസ്റ്റുകാർക്കുള്ള മറുപടിയോടുകൂടി അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് നമുക്ക് പറയുവാനും കേൾക്കുവാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. 54-ാമത്തെ വർഷത്തിലാണ് ഹിജ്റയുടെ 54-ാമത്തെ വർഷത്തിലാണ് സൗദാ ബിൻത് സമ്അ എന്ന് പറയുന്ന സ്ത്രീ മരിച്ചത്. അവർക്ക് കല്യാണം കഴിഞ്ഞ വേളയിൽ തന്നെ അവർ വളരെ പ്രായം തികഞ്ഞ ഹിജ്റയുടെ 54-ാമത്തെ വർഷത്തിലാണ് അവർ വഫാത്തായത്, മരിച്ചത്. അവരെ കല്യാണം കഴിച്ചത് ാണ് ഹദീജ റളിയല്ലാഹു തആല അൻഹ മരിച്ചതിന് ശേഷം. ഹദീജ മരിച്ചതിന്റെ ശേഷമാണെന്ന് വെക്കുമ്പോൾ ഹദീജയുടെ മരണ വാർത്ത 10 ആണെന്നും 11 ആണെന്നും നുബുവത്തിന്റെ 10-ാമത്തെ വർഷത്തിലാണ് സൗദാ റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിച്ചത്. നുബുവത്തിന്റെ 10-ലാണോ 11-ലാണോ 12-ലാണോ എപ്പോഴാണ് ഹദീജ മരിച്ചത് എന്ന അഭിപ്രായ വ്യത്യാസമുണ്ടല്ലോ. ഇവിടെ നാം പണ്ട് പറഞ്ഞ ആ അഭിപ്രായം ഇവിടെയും വിറ്റാക്കാം എന്ന് പറഞ്ഞാൽ ഹദീജ മരിച്ചതിന് ശേഷമാണ് എന്നതിൽ എന്തില്ല, അഭിപ്രായ വ്യത്യാസമില്ല എന്നർത്ഥം. ആരെ കല്യാണം കഴിക്കുന്നത്? സൗദയെ കല്യാണം കഴിക്കുന്നത്. സൗദയ്ക്ക് 55-ഓളം വയസ്സുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കല്യാണത്തിന് വേണ്ടി, വികാരത്തിന് വേണ്ടി അവർ പറഞ്ഞതുപോലെ എന്തിനാണ് ഈ 55-കാരിയെ തെരഞ്ഞെടുക്കുന്നത്? അവിടെ 15-കാരി അവിടെ ഉണ്ടാവുകയില്ലേ? 20-കാരിയില്ലേ? അപ്പോൾ കല്യാണം വികാരമല്ല ഉദ്ദേശിച്ചിരുന്നത്. എത്രത്തോളം സൗദ നിങ്ങളുടെ ഭാര്യയായിട്ട് എനിക്ക് ജീവിക്കണം എന്നതാണ് എന്റെ ആഗ്രഹം, അതുകൊണ്ട് നിങ്ങളുടെ മറ്റ് ഭാര്യമാർക്ക് എന്റെ ഓഹരിയെ ഞാൻ വിട്ടുതന്നിരിക്കുകയാണ് എന്ന് അവരുടെ ശേഷിക്കുന്ന വയസ്സിൽ പറഞ്ഞതായ വാർത്തകളൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വിശദീകരിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ കേൾക്കാൻ പോകുന്നുണ്ട്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചത് ആയിഷ റളിയല്ലാഹു തആല അൻഹയായിരുന്നു. ഹിജ്റയുടെ 2-ാമത്തെ വർഷത്തിലാണ് വീട്ടിൽ കൂടിയത്, മദീനയിൽ വെച്ചിട്ടാണ്. അതിന്റെ പിന്നിലുള്ളതായ രഹസ്യം എന്താണ് എന്നതും അടുത്ത് കേൾക്കാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ കല്യാണം കഴിച്ചത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇന്റെ മകളാകുന്ന ഹഫ്സയാണ്. അതിന്റെ പിന്നിലുള്ള രഹസ്യം നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ കല്യാണം കഴിച്ചിരുന്നത് സൈനബ ബിൻതു ഖുസൈമ ബിൻ ഹാരിസ എന്ന സ്ത്രീയായിരുന്നു. അത് ഹിജ്റയുടെ 3-ാമത്തെ വർഷത്തിലാണ്. അവർക്ക് ഉമ്മുൽ മസാക്കീൻ എന്ന പേരുണ്ട്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ ജഹഷിന്റെ ഭാര്യയാണ് അവര്. അബ്ദുല്ലാഹി ബിൻ ജഹഷിന്റെ ഭാര്യ അബ്ദുല്ലാഹി ബിൻ ജഹഷ് ഉഹദിൽ വെച്ചിട്ടാണല്ലോ ഇത് ഷഹീദായത് അല്ലേ. ഉഹദിൽ അബ്ദുല്ലാഹി ബിൻ ജഹഷിന്റെ ഖബർ എവിടെയാണ്? ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ കൂടെ ഉള്ളവരായിട്ട് പറയപ്പെടുന്നുണ്ട് അബ്ദുല്ലാഹി ബിൻ ജഹഷ് റളിയല്ലാഹു തആല അൻഹു. അവരുടെ ഭാര്യയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പിന്നെ കല്യാണം കഴിച്ചിരുന്നത്. അതുപോലെ തന്നെ ാസങ്ങളുടെ മറ്റൊരു ഭാര്യയാണ് അതിനുശേഷം കല്യാണം കഴിച്ചത് സൈനബ ബിൻത് ജഹ്ഷ് അൽ അസദിയ്യ നബിയുടെ സൈനബ ബിൻത് ജഹ്ഷ് എന്ന് പറയുന്നത് അമ്മായിയുടെ മകളായിട്ട് വരും. അവരാരാണെന്ന് അറിയാമോ? സൈനബ നമ്മുടെ സൈദ് ബിൻ ഹാരിസത്തിന്റെ ഭാര്യയായിരുന്നവർ. സൈദ് ബിൻ ഹാരിസ, അതിന്റെ പിന്നിലും നീണ്ട കഥ പറയാനുണ്ട് നമുക്ക്. എന്തിനാണ് സൈദിന്റെ ഭാര്യയെ അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കല്യാണം കഴിക്കാൻ കൽപ്പിച്ചത് എന്നൊക്കെ? അത് ഖുർആനിൽ ഏക മനുഷ്യന്റെ പേരാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്ന് നാം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ സഹാബാക്കളുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിയുടെ പേര് മാത്രമേ ഉള്ളൂ. ആരാണ്?
സൈദാണ്. ആ സൈദിന്റെ ഭാര്യയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കല്യാണം കഴിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഓർഡർ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സൈനബ് പറയാറുണ്ട് മറ്റു ഭാര്യമാരോട്, നിങ്ങൾക്കെല്ലാം നിക്കാഹ് കഴിഞ്ഞത് ദുനിയാവിൽ നിന്നിട്ടാണ്, ഭൂമിയിൽ നിന്നിട്ടാണ്, എനക്ക് നിക്കാഹ് അല്ലാഹു മീതെ നിന്ന് കഴിച്ചതാണ് എന്ന് അവർ സ്വയം പറയാറുണ്ട് എന്ന് പണ്ട് പറയാറുണ്ടായിരുന്നു എന്നാണ്. എന്തുകൊണ്ട് അല്ലാഹു ഡയറക്റ്റ് നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിച്ചു തന്നിരിക്കുകയാണ് എന്ന് ഖുർആനിലൂടെ ആയത്തിറക്കിയിട്ട് കൽപ്പിച്ചതായ ആ നിക്കാഹായിരുന്നു സൈനബ് റളിയല്ലാഹു തആല അൻഹയ്ക്ക്. അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽപ്പെട്ട ആളാണ് ഉമ്മു ഹബീബ അഥവാ റംല. ആരാണ്? അബു സുഫിയാന്റെ മകൾ. അബു സുഫിയാന്റെ മകൾ ഇസ്ലാമിന്റെ കഠിന ശത്രുവായിരുന്ന അബു സുഫിയാൻ, പിന്നെ സഹാബിയായിരുന്ന അബു സുഫിയാൻ. അപ്പോൾ അബു സുഫിയാന്റെ മകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിക്കുന്ന വേളയിൽ ഇവിടെ ഇല്ല തന്നെ. ആരെ? ഉമ്മു ഹബീബ. ഉമ്മു ഹബീബ എവിടെയാണുള്ളത്? ഹബ്സീനിയിൽ. നിങ്ങൾ കേട്ട് പരിചയമുണ്ട്, മനഃപ്പാടമുണ്ട്. ഹബ്സീനിയിലാണ് അവർ ഉണ്ടായിരുന്നത്. ഹബ്സീനിയിലേക്ക് ഒക്കാലത്ത് അയച്ചിട്ട് അവിടെ നിന്ന് കല്യാണം കഴിഞ്ഞു. റസൂലുള്ളാന്റെ കല്യാണം അവിടെ നിന്ന് കഴിയുന്നു. റസൂൽ മദീനയിലെ ഉമ്മു ഹബീബ അവിടെയാണ്. 400 ദീനാറ് ആയിരുന്നു അല്ലെങ്കിൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് നിന്നിട്ട് മഹറായിട്ട് നൽകപ്പെട്ടിരുന്നത്. എന്തുകൊണ്ട് അവിടെ കല്യാണം ആരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്? നജാഷി രാജാവിന്റെ. രാജാവ് നടത്തുന്ന കല്യാണമാകുമ്പോൾ പിന്നെ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ എങ്ങനെയായിരിക്കും നടക്കുക എന്നത്. അതൊക്കെ അടുത്ത് നമ്മൾക്ക് പറയാം, വിശദമായിട്ട് കേൾക്കുകയും ചെയ്യാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരിൽ ഒരാള് ഉമ്മു സൽമ ബിൻത് അബി ഉമയ്യത്ത ഇബ്നു മുഗൈറ. ഉമ്മു സൽമ എന്ന ഒരു കേസറ്റ് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. നാം ഒരു 2 വർഷം മുമ്പ് 1.5 വർഷം മുമ്പ് സംസാരിച്ചതാണ്. ഉമ്മു സൽമ റളിയല്ലാഹു തആല അൻഹ ിച്ചുകൊണ്ട് ഒറ്റക്ക് മക്കയിൽ നിന്നിട്ട് ഹിജ്റ വന്ന മഹദിയാണ്. ഇവിടെ എത്തിയപ്പോൾ അവരുടെ ഭർത്താവ് ആദ്യം തന്നെ എത്തിയിട്ടുണ്ട്. അവരുടെ ഭർത്താവും ഇവിടെ നിന്ന് ആദ്യമായിട്ട് മരിച്ചുപോയി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സലമയെ ഭാര്യയായിട്ട് സ്വീകരിക്കുകയും ചെയ്തു എന്ന് നാം പഠിച്ചതാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരിൽപ്പെട്ടവരാണ് മൈമൂന ബിൻതുൽ ഹാരിസ്. അത് ആരാണ്? ഖാലിദ് ഇബ്നു വലീദിന്റെ ഇളയമയാണ്, ഖാലയാണ്. ഖാലിദ് ഇബ്നു വലീദിന്റെ ഖാലയെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലും ധാരാളം നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരിൽപ്പെട്ട ആളാണ് സബിയ ബിൻതു ഹുയൈ ഇബ്നു അഖ്തബ്. ഫൈബറിലുള്ളതായ ജൂദ നേതാക്കൾ, ജൂദ രാജാവിന്റെ മകൾ, അതാരാണ്? സഫിയ ബിൻതു ഹുയൈ. അതിന്റെ പിന്നിലും രഹസ്യങ്ങൾ ധാരാളമുണ്ട് എന്ന് നാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇനിയും കേൾക്കാം ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ 11-ാമത്തെ പേരാണ് ജുവൈലിയ ബിൻതുൽ ഹാരിസ്. ബനുൽ മുസ്തലഖ് എന്ന യുദ്ധം കഴിഞ്ഞ ശേഷം അതിൽ അഭയാർത്ഥികളായിട്ടോ അല്ലെങ്കിൽ അതില് ശരീഅത്തായിട്ടോ പിടിക്കപ്പെട്ടതായ, കബായയായിട്ടോ പിടിക്കപ്പെട്ടതായ ഒരു മഹദിയായിരുന്നു ജുവൈലിയ. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയായിട്ട് സ്വീകരിച്ചു. അവരെ ഭാര്യയായി സ്വീകരിക്കുന്നതിന് മുമ്പ് അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെടുക്കൽ വന്നിട്ട് ഞാൻ ഇന്ന സാബിത്തിന്റെ അടുക്കൽ ഇപ്പോൾ മുഖാത്തവ നൽകപ്പെട്ടിരിക്കുകയാണ്. സാബിത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ഓഹരിയിലായിരുന്നു ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടതായ സ്ത്രീകൾ. ഇന്ന് ഓരോ സഹാബാക്കളുടെ ഓഹരിയിൽ വരുമല്ലോ. ഓഹരിയിലായതുകൊണ്ട് സാബിത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ മുഖാത്തവ നൽകിയിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് ഇത്ര കാശ് തന്നാൽ നിങ്ങൾ സ്വാതന്ത്ര്യമായിട്ട് മാറുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തേക്ക് വന്നിട്ട് അവർ ചോദിക്കുകയുണ്ടായി, എന്ത്, ഒരു നേതാവിന്റെ മകളാണല്ലോ, എന്ത്, ഞാൻ ആരുടെ ഓഹരിയിലാണ്? ആ വ്യക്തി, ആ സഹാബി പറയുന്നുണ്ട് അവർക്ക് ഇത്ര സംഖ്യ ഇത്ര കാലത്തിലൂടെ കൊടുത്തു തീർക്കണമെന്ന്, എനക്കാണെങ്കിൽ കൊടുക്കാൻ കഴിവില്ല എന്ന്. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾക്ക് സ്വതന്ത്രിയാവുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഖാത്തറിൽ നിന്നിട്ട് രക്ഷപ്പെടുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ ഭാര്യയായിട്ട് സ്വീകരിക്കുകയാണോ വേണ്ടത് എന്ന് ചോദിച്ചു. അങ്ങനെ ഭാര്യയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചതോടുകൂടി 100 കണക്കിൽ മറ്റ് അഭയാർത്ഥികളായിട്ട് അടിമ സ്ത്രീകളായിട്ട് ജീവിക്കുന്ന, അതേ യുദ്ധത്തിൽ സഹാബാക്കളുടെ കീഴിൽ ജീവിക്കുന്ന എല്ലാ സഹാബാക്കളുടെ വീട്ടിലേക്കും വാർത്തയെത്തി, അല്ലാഹുവിന്റെ റസൂലെ, ഇന്ന കുടുംബക്കാരിയാകുന്ന നമ്മുടെ വീട്ടിലുള്ളതായ സ്ത്രീയുടെ കുടുംബക്കാരിയെ ഉമ്മുൽ മുഅ്മിനായിട്ട് തെരഞ്ഞെടുത്തു എന്ന വാർത്ത. ഈ വാർത്ത കേട്ടപ്പോൾ അവരെല്ലാവരും തീരുമാനിച്ചു, റസൂലുള്ളാന്റെ വീട്ടിൽ ഉള്ളതായ സ്ത്രീയുടെ കുടുംബക്കാരി അടിമ സ്ത്രീയായി ഞങ്ങളുടെ വീട്ടിലിരിക്കാൻ പാടുള്ളതല്ല എന്ന് തീരുമാനിച്ചിട്ട് ദശക്കണക്കിലോ അല്ലെങ്കിൽ 100 കണക്കിലോ വരുന്നതായ സ്ത്രീകളെ രാത്രിയേക്ക് രാത്രി എല്ലാ സഹാബാക്കളും സ്വതന്ത്രരാക്കി മാറ്റുകയും ചെയ്തു. ഒരു രഹസ്യം നിങ്ങൾ കേട്ടില്ലേ? റസൂല് അവരെ ഭാര്യയായി സ്വീകരിച്ചു എന്ന വാർത്ത കിട്ടിയതോടുകൂടി 100 കണക്കിൽ സ്ത്രീകൾ അടിമവേല ചെയ്യുന്നതിന് പകരം, അടിമ സ്ത്രീയായിട്ട് ജീവിക്കുന്നതിന് പകരം എല്ലാവരും സ്വതന്ത്രരായി മാറുകയും ചെയ്തു. അങ്ങനെയുള്ളതായ ധാരാളം രഹസ്യങ്ങൾ അടുത്ത ക്ലാസുകളിൽ നമുക്ക് പറയുവാനും കേൾക്കുവാനും, അതുപോലെ തുടർച്ചയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിസ്റ്ററി പറയുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമായ പാപികളായ ദോഷികളായ ഞങ്ങൾ നീ ബഹുമാനിച്ച് ആദരിച്ച നാട്ടിൽ വീട്ടിൽ സ്ഥലത്ത് സമയത്ത് നിന്നുകൊണ്ട് നിന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് വെറുതെ അവൻ മടക്കിക്കളയിലെ രക്ഷിതാവേ. ദീൻ ഇസ്ലാമിന് വേണ്ടി പാടുപെട്ടുകൊണ്ട് ദീൻ ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾക്കൊള്ളിക്കണേ രക്ഷിതാവേ. ഇങ്ങനെയുള്ളതായ സദസ്സുകളിൽ, ഇങ്ങനെയുള്ള ലീവ് ദിവസങ്ങളിൽ, തോന്നിവാസങ്ങളിലും ഫിലിംസുകളിലുമെല്ലാം കണ്ടുകൊണ്ട് ടൈം വേസ്റ്റ് ആക്കുന്നതായ സുഹൃത്തുക്കളിൽ നിന്നെല്ലാം ഒഴിവായും കൊണ്ട് ഈ മഹാസദസ്സിലേക്ക് വന്നതായി മഹാത്മാക്കളെ നീ സ്വീകരിക്കണേ രക്ഷിതാവേ. ഇങ്ങനെയുള്ള ഭാഗ്യം കിട്ടാത്തതായ സുഹൃത്തുക്കൾക്ക് നീ മാഫി ചെയ്യണേ രക്ഷിതാവേ. അവർക്ക് ഇങ്ങനെയുള്ള സദസ്സിൽ